ever wondered how Jesus spoke to 5,000 people without a mic?
യേശുക്രിസ്തു എങ്ങനെ 5,000 പേർക്ക് മൈക്കില്ലാതെ 5,000 പേരോട് പ്രസംഗിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയാമോ?
I always wondered about that.
എനിക്ക് അത് ചിന്തിക്കുമ്പോൾ എപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്.
He must have had such a powerful voice. We are all weaklings compared to him.
കർത്താവിന് വളരെ ശക്തിയുള്ള ശബ്ദം ഉണ്ടായിരുന്നിരിക്കും. നമുക്ക് അതിനെ തുല്യം ചെയ്യുമ്പോൾ
5,000 people means this whole compound and next compound and that compound, so many people.
ഈ കോമ്പൗണ്ടും അടുത്ത കോമ്പൗണ്ടും ആ കോമ്പൗണ്ടും അത്രയധികം ആളുകളോട്.
5,000 men plus women and children means 10,000 people.
5,000 പുരുഷന്മാർ പിന്നെ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ 10,000 പേരോളം.
Boy, it must have been wonderful.
അതൊരു അത്ഭുതകരമായ കാര്യം തന്നെ.
So yesterday we were thinking of how bondage came, began in the human race.
മനുഷ്യകുലത്തിൽ എങ്ങനെയാണ് ബന്ധനം ആരംഭിച്ചത് എന്ന് ഇന്നലെ നാം ചിന്തിക്കുകയുണ്ടായി.
So today we want to see how true liberty began.
യഥാർത്ഥ സ്വാതന്ത്ര്യം എങ്ങനെ ആരംഭിച്ചു എന്ന് ഇന്ന് നമുക്ക് ചിന്തിക്കാം.
That we saw how Eve tempted, how the devil tempted Eve.
അവയെ എങ്ങനെയാണ് പിശാച് പരീക്ഷിച്ചത് എന്ന് നാം കാണുകയുണ്ടായി ഇന്നലെ.
Today we want to see how the devil tempted Jesus.
ഇന്ന് പിശാച് എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ പരീക്ഷിച്ചത് എന്ന് നമുക്ക് നോക്കാം.
And you see a lot of difference.
അത് രണ്ടും തമ്മിൽ വളരെയധികം വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് കഴിയും.
Jesus was tempted in very difficult circumstances.
യേശുക്രിസ്തു വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലാണ് പരീക്ഷിക്കപ്പെട്ടത്.
First of all, he was in a wilderness, which is like a desert.
ഒന്നാമതായി വനാന്തരത്തിൽ മരുഭൂമിയായ ഒരു പ്രദേശത്ത് വെച്ചാണ് യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടത്.
Desert depresses you.
മരുഭൂമി നിങ്ങളെ നിരാശനാക്കുന്ന
ഒരിടമാണ്. Adam and Eve were in a beautiful garden.
ആദാമും ഹവ്വയും മനോഹരമായ ഒരു തോട്ടത്തിലായിരുന്നു.
Secondly,
രണ്ടാമതായി
Jesus had not eaten for 40 days and then he was tempted.
യേശുക്രിസ്തു 40 ദിവസം ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് അതിനുശേഷമാണ് യേശുക്രിസ്തുവിനെ പരീക്ഷ നേരിടേണ്ടി വന്നത്.
He was tempted during the 40 days, but final three temptations are after the 40 days.
40 ദിവസവും അവൻ പരീക്ഷിക്കപ്പെട്ടു, എന്നാൽ അവസാനത്തെ 3 പരീക്ഷ ഈ 40 ദിവസം കഴിഞ്ഞ ശേഷമാണ്.
When you are so hungry, you become very weak.
ഇത്രത്തോളം നിങ്ങൾ വിശപ്പോടെ ഇരിക്കുമ്പോൾ വളരെ ശരീരം ബലഹീനമാകും.
And the physical weakness makes you more prone to temptation.
ശാരീരികമായ ക്ലേശം ക്ഷീണം പരീക്ഷയ്ക്ക് വശംപതനാകുന്നതിന് നിങ്ങൾക്ക് കൂടുതൽ സാധ്യത ഉണ്ടാക്കുന്നു.
But Adam and Eve were in perfect health when they were tempted.
എന്നാൽ ആദാമും ഹവ്വയും അവർ പരീക്ഷിക്കപ്പെട്ടപ്പോൾ പൂർണ്ണ ആരോഗ്യമുള്ളവരായിരുന്നു.
So Jesus was tempted in very difficult circumstances.
അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടത് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലാണ്.
Much more difficult than any of us says.
നാം ഇന്ന് അഭിമുഖീകരിക്കുന്നതിനെക്കാട്ടിലും വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ.
The first thing I want you to see is in verse 1 of Matthew chapter 4.
മത്തായി 4 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ കാണേണ്ടത് ഇതാണ്.
That he was led by the Holy Spirit to be tempted.
യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ നടത്തി.
So the question comes, does the Holy Spirit lead us to be tempted?
ആത്മാവ് നമ്മെ പരീക്ഷിക്കപ്പെടുവാനായിട്ട് നടത്തുമോ എന്നതാണ് ഒരു ചോദ്യം.
Jesus taught us to pray, lead us not into temptation.
പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനായിട്ട് സഹായിക്കണമേ എന്ന്
പ്രാർത്ഥിപ്പാനായിട്ട്.
എന്നാൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനെ പരീക്ഷയിലേക്ക് നടത്തുന്നത്?
What it means is, don't lead me into temptation that is too strong for me.
എന്റെ കഴിവിന് മീതെയുള്ള ഒരു പരീക്ഷയിലേക്ക് എന്നെ നടത്തരുതേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്.
Because it cannot be God's will that we are never tempted.
നാം ഒരിക്കലും പരീക്ഷിക്കപ്പെടുകയില്ല, പരീക്ഷിക്കപ്പെടരുത് എന്നുള്ള ദൈവത്തിന്റെ ഹിതമല്ല.
Every person from Adam till Jesus was tempted.
ആദാം മുതൽ യേശു വരെ എല്ലാ വ്യക്തികളും പരീക്ഷിക്കപ്പെട്ടു.
God allowed it.
ദൈവം അത് അനുവദിച്ചു.
And we read, God tested Abraham.
ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു എന്ന് നാം വായിച്ചു.
God tests many people.
ദൈവം പലരെയും പരീക്ഷിക്കുന്നു.
And temptation is one way by which God tests us.
ദൈവം നമ്മെ ശോധിക്കുന്ന ഒരു വിധമാണ് ഈ പരീക്ഷ.
You know, once I was studying about the fear of God.
ഒരു പ്രാവശ്യം ഞാൻ ദൈവഭയത്തെ കുറിച്ച് പഠിക്കുകയായിരുന്നു.
And I tried to see which is the first time the word fear of God comes in the Bible.
ദൈവവചനത്തിൽ ദൈവഭയം എന്ന വാക്ക് ആദ്യമായിട്ട് കാണുന്നത് എവിടെയാണ് എന്ന് ഞാൻ നോക്കുകയായിരുന്നു.
And I found it's in Genesis 20.
അത് ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിലാണ് എന്ന് ഞാൻ കണ്ടു.
And it comes in connection with sexual sin.
അത് ലൈംഗിക പാപവുമായി ബന്ധത്തിലാണ് പദപ്രയോഗം ആദ്യത്തിൽ കാണുന്നത്.
The Holy Spirit inspired Genesis.
പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ്
What is the word for inspired? All your Malayalam scholars.
പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ എഴുതിയ ദൈവവചനം
through Moses.
മോശയിലൂടെ.
And he inspired Moses to write about the fear of God first in relation to sexual sin.
ആദ്യമായി ദൈവഭയത്തെക്കുറിച്ച് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ഈ ലൈംഗിക പാപവുമായി ബന്ധപ്പെട്ട.
You know, Abraham had gone with his wife to the land of the Negev.
നെഗേവിലേക്ക് അവിടെ Abraham and his ഭാര്യയോടൊപ്പം പോയ ഒരു സമയം.
And when he was in Gerar, the king of Gerar took his wife because Abraham said, "It's my sister."
അവൻ അവിടെ ഗെരാറിലായിരുന്നപ്പോൾ ആ ഗെരാറിലെ രാജാവ് അവളെ അവന്റെ കൊട്ടാരത്തിലേക്ക് എടുത്തു.
But God spoke to that king at night and said, "Don't touch her because somebody else's wife."
രാത്രി ആ രാജാവിനോട് ദൈവം സംസാരിച്ചു, ഇത് മറ്റൊരുത്തന്റെ ഭാര്യയാണ്, അവളെ തൊടരുത് എന്ന് പറഞ്ഞു.
No, even in the Old Testament, it is a very serious thing to touch another man's wife.
മറ്റൊരു വ്യക്തിയുടെ ഭാര്യയെ തൊടുന്നത് പഴയ നിയമത്തിൽ പോലും വളരെ ഗൗരവമായ ഒരു പാപമായിരുന്നു.
See what the Lord said, you are Genesis 20 verse 3, you are a dead man because you're touching somebody else's wife.
നീ
20 verse 3
മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നീ എടുത്ത സ്ത്രീ നിമിത്തം നീ മരിക്കും, അവൾ ഒരു പുരുഷന്റെ ഭാര്യ എന്ന് അരുളി ചെയ്തു.
യു ആർ എ ഡെഡ് മാൻ,
നീ നീ മരിക്കും, നീ ഒരു മരിച്ച ഭാര്യയാണ്.
ദ പണിഷ്മെന്റ് ഓഫ് ഡെത്ത് ഈവൻ ഫോർ എ പേഴ്സൺ ഹു ഈസ് നോട്ട് ഈവൻ നോയിങ് ദ കമാൻഡ്മെന്റ്സ് ഓഫ് ഗോഡ്,
ദൈവത്തിന്റെ കൽപ്പനകൾ അറിഞ്ഞുകൂടാത്ത ഈ വ്യക്തിക്ക് പോലും ദൈവം അവനോട് പറയുന്നത് നീ മരിക്കും.
ഈവൻ ഫോർ എ ഹീദൻ ടു ടച്ച് അനദർ മാൻസ് വൈഫ് ഗോഡ് സേസ് ഡെത്ത്.
ജാതീയനായ ഒരു വ്യക്തിക്ക് അവന് പോലും മറ്റൊരു വ്യക്തിയുടെ ഭാര്യയെ തൊടുന്നതിന് മരണമാണ് ദൈവം
പറയുന്നത്.
മറ്റൊരു വ്യക്തിയുടെ ഭാര്യയോട് സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്ന ക്രിസ്ത്യാനികളെ പോലും ഞാൻ കാണാറുണ്ട്. മറ്റൊരു വ്യക്തിയുടെ ഭാര്യയോടൊപ്പം തന്നെ ആയിരിക്കുമ്പോൾ വളരെ ലാഘവത്തോടുകൂടി ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്നത്.
If there's anybody here like that, I want to say to you, you are on the way to death.
അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ മരണത്തിന്റെ വഴിയിലാണ്.
Even physical death.
ശാരീരികമായ മരണം പോലും.
You are on the way to make your wife a widow and your children fatherless.
നിങ്ങളുടെ ഭാര്യയെ ഒരു വിധവയാക്കുവാനും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പിതാവില്ലാത്തവനാക്കുവാനും നിങ്ങളുടെ യാത്രയിലാണ് നിങ്ങൾ.
Be careful in trying to be friendly with somebody else's wife.
മറ്റൊരു വ്യക്തിയുടെ ഭാര്യയോട് സൗഹൃദ ബന്ധം സ്ഥാപിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കുക.
God says you take it very seriously.
ദൈവം അത് വളരെ ഗൗരവബോധത്തോടു കൂടിയാണ് എടുക്കുന്നത്.
And then you read Abimelech called Abraham and said, "Why have you done this?" Verse 9.
ഒമ്പതാം വാക്യത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് അവനോട് ചോദിക്കുന്നു.
Because I could have sinned sexually with your wife.
കാരണം അങ്ങനെ ചോദിച്ചു അവൻ പറയുന്നത് കാരണം ഞാൻ പാപം ചെയ്യുവാനുള്ള സാധ്യത ഉണ്ടായിരുന്നല്ലോ.
അബ്രഹാം
ഈ സ്ഥലത്ത് ദൈവ ഭയം ഇല്ല എന്ന്
മനസ്സിലാക്കും.
വേദപുസ്തകത്തിൽ ദൈവ ഭയം എന്ന പദപ്രയോഗം ആദ്യമായിട്ട് കാണുന്നത്
എവിടെയാണ്?
അത് ലൈംഗിക പാപവുമായി ബന്ധപ്പെട്ടാണ്.
Then I asked the Lord another question.
ദൈവത്തോട് മറ്റൊരു ചോദ്യം അവൻ ചോദിച്ചു.
Why have you made this sexual pressure so strong in men right from the time they're almost 15 years old?
15 വയസ്സ് പ്രായം മുതൽ പുരുഷന്മാർക്ക് ഈ ലൈംഗിക മോഹം ഇത്ര ശക്തമായി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്?
And they can't get married till they're about 10 years, they have to struggle with this.
25 വയസ്സ് വരെ അവർക്ക് വിവാഹം കഴിക്കുവാനായിട്ട് കഴിയുന്നില്ല. 10 വർഷത്തോളം അവര് വളരെ ബുദ്ധിമുട്ടുന്നു, പ്രയാസപ്പെടുന്നു. ചിലർ അതിനു ശേഷമാണ് വിവാഹം കഴിക്കുന്നത്. 15 വർഷത്തോളം അവർ ഈ പരീക്ഷയുമായിട്ട് പോരാടുന്നു. ദൈവം എന്നോട് പറഞ്ഞു,
This is a secret area in a man's life.
ഒരു വ്യക്തിയുടെ രഹസ്യ ജീവിതത്തിലെ ഒരു കാര്യമാണിത്.
Even his closest friends do not know whether he is sinning in this area.
ഈ മേഖലയിൽ അവൻ പാപം ചെയ്യുന്നുണ്ടോ എന്ന് അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ല.
In his thoughts,
അവന്റെ ചിന്തയും,
or by any other type of sexual sin,
അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലൈംഗിക പാപത്തിലൂടെ,
he can sit in a church and have a very good testimony and be living in sexual sin regularly.
ഒരു സഭയിൽ ഇരുന്ന് നല്ല ഒരു സാക്ഷ്യമുള്ളപ്പോൾ തന്നെ തുടർമാനമായിട്ട് ലൈംഗിക പാപത്തിൽ തുടരുവാനായിട്ട് കഴിയും.
I allow it to be a secret area because this is the area where I primarily test whether a man fears me or not.
ഒരു വ്യക്തി എന്നെ ഭയപ്പെടുന്നു ഇല്ലയോ എന്ന് ഞാൻ പ്രാഥമികമായിട്ടും പരീക്ഷിക്കുന്ന മേഖലയാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇത് അനുവദിക്കുന്നത്.
So I want to say to all men especially,
അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ പുരുഷന്മാരോട് ഞാൻ പറയട്ടെ,
If you are not faithful before God in this area, just say to yourself, I have no fear of God.
നിങ്ങൾ ഈ മേഖലയിൽ ദൈവം മുമ്പാകെ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങളോട് തന്നെ നിങ്ങൾ പറയുക, എനിക്ക് ദൈവ ഭയം ഇല്ല.
Say that every day to yourself.
ഓരോ ദിവസവും നിങ്ങളോട് തന്നെ പറയുക,
I am sitting as a good brother in a CFC church, but I have no fear of God.
ഞാൻ CFC സഭയിൽ ഒരു നല്ല സഹോദരനായിട്ട് ഞാൻ ഇരിക്കുന്നു, എന്നാൽ എനിക്ക് ദൈവ ഭയം ഇല്ല.
I am a married man, but I have no fear of God.
ഞാൻ വിവാഹിതനായ ഒരു വ്യക്തിയാണ്, എന്നാൽ എനിക്ക് ദൈവ ഭയം ഇല്ല.
After you say that to yourself 100 times, maybe you will begin to take it seriously.
ഒരു പ്രാവശ്യം നിങ്ങളോട് നിങ്ങൾ അത് പറഞ്ഞ ശേഷം ഒരുപക്ഷെ നിങ്ങൾ ഈ പാപത്തെ ഗൗരവമായിട്ട് എടുത്തേക്കാം.
Because there are a lot of people who don't take it seriously.
അനേക ആളുകൾ ഈ പാപം ഗൗരവമായിട്ട് എടുക്കാറില്ല.
They just think that because they are accepted in a church, they are okay.
ഒരു സഭയിൽ അവർക്ക് അംഗീകാരമുള്ളത് കൊണ്ട് കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് അവർ ചിന്തിക്കുന്നു.
Imagine this heathen king felt so scared when God said to him.
ദൈവം അവനോട് പറഞ്ഞപ്പോൾ ഈ ജാതീയനായ രാജാവിന് പോലും വളരെ ഭയം തോന്നി.
And he immediately restored the wife to Abraham.
ഉടനെ തന്നെ എബ്രഹാമിന്റെ ഭാര്യ അബ്രഹാമിന് അവൻ തിരിച്ചേൽപ്പിച്ചു.
Do you have at least that much fear as king of this Abimelech?
ഈ അബിമലേക്ക് എന്ന അവിടുത്തെ ഈ രാജാവിന്റെ അത്രയെങ്കിലും ദൈവ ഭയം നിങ്ങൾക്കുണ്ടോ?
The fear of God is the beginning of wisdom.
യഹോവ ഭക്തി, ദൈവ ഭയമാണ് ജ്ഞാനത്തിന്റെ ആരംഭം.
സോ ദ റീസൺ വൈ ജീസസ് ഓവർകെയിം സിൻ,
യേശുക്രിസ്തു പാപത്തെ ജയിച്ചതിന്റെ കാരണം,
വാസ് പ്രൈമറിലി ബിക്കോസ് ദ സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ് ഫിൽഡ് ഹിം.
ദൈവ യഹോവ ഭക്തിയുടെ ആത്മാവ്, ദൈവ ഭയത്തിന്റെ ആത്മാവിനാൽ അവൻ നിറയപ്പെട്ടവനായിരുന്നു എന്നതുകൊണ്ടാണ്.
And that is how you can also be follow Jesus and be kept from sin.
അങ്ങനെയാണ് നിങ്ങൾക്കും യേശുവിനെ പിൻപറ്റുവാനും പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുവാനും കഴിയുന്നത്.
Have you noticed in 1 Corinthians 6,
ഒന്ന് കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
Paul divides the Holy Spirit divides sins, all sins into 2 categories.
എല്ലാ പാപങ്ങളെയും പരിശുദ്ധാത്മാവ് 2 വിഭാഗമായി വേർതിരിക്കുന്നു.
ഓൾ ദി സിൻസ് ഇൻ ദി വേൾഡ്,
ഈ ലോകത്തിലുള്ള എല്ലാ പാപങ്ങളും,
ദേർ ആർ 2 കാറ്റഗറീസ്,
2 ഭാഗങ്ങൾ, 2 വേർതിരിവുകൾ.
ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു സീ.
അത് നിങ്ങൾ കാണുന്നത് വളരെ പ്രധാനമുള്ളത്.
2 കാറ്റഗറീസ് ഓഫ് സിൻ,
2 തരത്തിലുള്ള പാപങ്ങൾ ഏതൊക്കെയാണ്?
1 Corinthians 6:18,
1 Corinthians 6:18,
ഫ്രീ ഇമ്മൊറാലിറ്റി,
ദുർനടപ്പ് വിട്ട് ഓടുകയും.
ദുർനടപ്പ്, ഇമ്മൊറാലിറ്റി മീൻസ് റിലേറ്റഡ് ഇൻ ഇംഗ്ലീഷ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സെക്ഷുവൽ സിൻസ്.
ലൈംഗിക പാപം വിട്ട് ഓടുകയും.
ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഇസ് ഇൻ ഇംഗ്ലീഷ്.
ഇംഗ്ലീഷിൽ അങ്ങനെയാണ് ഇമ്മൊറാലിറ്റി.
Because he's talking about that, you know, about harlots and all in verse 16. പതിനാറ്
പതിനേഴ് വാക്യങ്ങളിലൊക്കെ വേശ്യയെ കുറിച്ചും ഒക്കെയാണ്
ടോക്കിംഗ് അബൌട്ട് അഡൾട്ടറി.
അതുകൊണ്ട് അവൻ വ്യഭിചാരത്തെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്.
ഹി സേസ് ഇൻ വേഴ്സ് 18 എവ്രി അദർ സിൻ ഈസ് ഔട്ട്സൈഡ് ദ ബോഡി.
മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു.
ബട്ട് ഇമ്മോറൽ മാൻ സിൻസ് അഗൈൻസ്റ്റ് ഹിസ് ഓൺ ബോഡി.
പക്ഷേ വ്യഭിചാരം ചെയ്യുന്നവൻ ലൈംഗികമായ ഈ തരത്തിലുള്ള പാപം ചെയ്യുന്നവൻ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യും.
ഓൾ സിൻസ് കൻ ബി ഡിവൈഡഡ് ഇൻടു ടു കാറ്റഗറീസ്.
എല്ലാ പാപങ്ങളും രണ്ടായി വിഭജിക്കുകയാണ്.
വൺ സൈഡ് ഇസ് സെക്ഷൽ സിൻസ്.
ഒരു വശത്ത് ലൈംഗിക പാപം.
അതർ സൈഡ് ഇസ് ഓൾ അദർ സിൻസ്.
മറ്റേ വശത്ത് മറ്റെല്ലാ പാപങ്ങളും.
ആർ യു അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ്?
നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ?
One side is sexual sin, other side is all other sin.
ഒരു വശത്ത് ലൈംഗിക പാപങ്ങൾ, മറുവശത്ത് മറ്റെല്ലാ പാപങ്ങളും.
That is how God divides it.
അങ്ങനെയാണ് ദൈവം ഈ പാപങ്ങളെ വിഭജിക്കുന്നത്.
The seriousness of sexual sin.
ലൈംഗിക പാപത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് അവിടെ നിന്ന്
മനസ്സിലാക്കാം.
നിങ്ങൾ ഒരു ഒരു ബാലൻസ് നിങ്ങൾ എടുക്കുന്നു, ക്ലാസ് നിങ്ങൾ എടുക്കുന്നു.
And you put all other sins there.
നിങ്ങൾ ആ ക്ലാസിന്റെ ഒരു തട്ടിൽ മറ്റെല്ലാ പാപങ്ങളും നിങ്ങൾ
വയ്ക്കുന്നു.
ഈ മറുവശത്ത് നിങ്ങൾ ലൈംഗിക പാപം, വ്യഭിചാരത്തെ നിങ്ങൾ വയ്ക്കുന്നു. അത് രണ്ടും എല്ലാം അത് ഒരുപോലെയാണ്.
തുലനം
അതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം.
ലൈംഗിക
പാപം ഒരു പക്ഷേ അത് കൂടുതൽ
ഭാരമുള്ളതായിരിക്കാം.
യെശയ്യാവിന്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിലേക്ക്.
We need to understand how Jesus overcame sin.
എങ്ങനെയാണ് യേശുക്രിസ്തു പാപത്തെ ജയിച്ചത് എന്ന് നാം
മനസ്സിലാക്കണം. What did he have which Eve and Adam did not have?
അവർക്കും ആദാമിനും ഇല്ലാതിരുന്ന എന്തായിരുന്നു യേശുക്രിസ്തുവിനുണ്ടായിരുന്നത്?
Fear of God.
ദൈവഭയം.
Adam and Eve could have had that because on the previous day, the Saturday, they were with God the whole day.
ശനിയാഴ്ച ദൈവത്തോടൊപ്പമായിരുന്നു ആ മുഴുവൻ ദിവസവും. അതുകൊണ്ട് തന്നെ ആദാമിനും ഹവ്വയ്ക്കും അവർക്ക് ദൈവഭയം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടായിരുന്നു.
ദൈവ ക്രിയേറ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ഫ്രൈഡേ.
വെള്ളിയാഴ്ചയുടെ അവസാനം ആണ് അവരെ ദൈവം.
സാറ്റർഡേ ദൈവ സ്പെൻഡ് ദ ഹോൾ ഡേ വിത്ത് ഗോഡ്.
ശനിയാഴ്ച മുഴുവനും ദൈവത്തോടൊപ്പം അവർ ചെലവഴിച്ചു.
ദേ വിൽ നെവർ കം ദേർ.
പിശാച് അവിടെ വന്നില്ല.
ഓൺ സൺഡേ ദേ വെന്റ് ഇൻടു ദ ഗാർഡൻ.
ഞായറാഴ്ച അവർ തോട്ടത്തിലേക്ക് പോയി.
ആൻഡ് ഇമ്മീഡിയറ്റ്ലി ദേ സിൻ.
ഉടനെ തന്നെ അവർ പാപം ചെയ്തു.
They have come from God's presence.
ദൈവസ്ഥാനത്തിലുള്ളവാണ് അവർ വന്നത്.
The whole day in God's presence.
ആ ദിവസം മുഴുവൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു.
Like you know, you can spend 3 days in a conference in God's presence.
മൂന്ന് ദിവസം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു കോൺഫറൻസിൽ നിങ്ങൾക്ക് ചെലവഴിക്കുവാനായിട്ട്
കഴിയും. Tomorrow you can go and commit a terrible sin.
നാളെ നിങ്ങൾക്ക് പോയി പാപം ചെയ്യുവാനായിട്ട് കഴിയും.
In your home,
നിങ്ങളുടെ വീട്ടിൽ,
in your office,
നിങ്ങളുടെ ഓഫീസിൽ.
Because you don't fear God.
നിങ്ങൾ ദൈവത്തെ ഭയപ്പെടാത്തതുകൊണ്ട്.
See, I told you the Pentecostal emphasis on the Holy Spirit is not a complete correct emphasis.
Pentecostal പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന ഊന്നൽ ശരിയായ ഊന്നലല്ല.
I praise God for it. I praise God that they have emphasized the importance of the baptism in the Holy Spirit for 100 years.
100 വർഷത്തോളം പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തെ കുറിച്ചുള്ള ഊന്നൽ അവരെ കഴിഞ്ഞ നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
They did not emphasize how the Holy Spirit is mentioned in the life of Jesus.
എന്നാൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് യേശുക്രിസ്തുവിനെ നമ്മുടെ മാതൃകയായിട്ട് അവർ കാണിക്കുന്നില്ല.
That is the difference between what we say.
നാം പറയുന്നതും അതും തമ്മിലുള്ള വ്യത്യാസം അതാണ്.
We believe in the gift of tongues and all the gifts.
അന്യഭാഷ വരത്തിലും മറ്റെല്ലാ വരത്തിലും നാം വിശ്വസിക്കുന്നു.
We pray for healing and we have seen as many healings as Pentecostals see in their church also.
സൗഖ്യത്തിനായിട്ട് നാം നമ്മുടെ സഭകളിൽ പ്രാർത്ഥിക്കാറുണ്ട്. പെന്തിക്കോസ്ത് സഭകളിൽ അവർ കാണുന്നത് പോലെയുള്ള സൗഖ്യങ്ങൾ നമ്മുടെ സഭകളിൽ നാം കാണാറുമുണ്ട്.
In Bangalore, we've even seen a couple of cases which is almost close to raising the dead.
മരിച്ചവരെ ഉയർപ്പിക്കുന്നത് പോലെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങൾ പോലും ഞങ്ങൾ ബാംഗ്ലൂരിൽ
കണ്ടിട്ടുണ്ട്.
മരണത്തിന്റെ വക്കിൽ നിന്നിരുന്ന ചില ആളുകളെ ദൈവം ജീവനിലേക്ക് തിരികെ
കൊണ്ടുവന്നു.
പ്രാർത്ഥനയ്ക്ക് മറുപടിയായി.
We don't talk about it because that is not our main message.
നാം അതിനെ കുറിച്ചല്ല, നാം അത് അതിനെ കുറിച്ച് നാം സംസാരിക്കാറില്ല. കാരണം അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട.
We cast out numerous demons just like any Pentecostal, but we don't talk about that.
ഏത് പെന്തിക്കോസ്തുകാരെ പോലെയും അനേകം പിശാച് ബാധിച്ച ആളുകളെ നാം സ്വതന്ത്രരാക്കിയിട്ടുണ്ട്. പക്ഷെ നാം അതിനെ കുറിച്ച് സംസാരിക്കാറില്ല.
Because Jesus said in Luke 10, don't glory that the demons are subject to you.
പിശാചുക്കൾ നിങ്ങൾക്ക് കൽക്കീഴിൽ ആകുന്നു എന്നതുകൊണ്ട് നിങ്ങൾ മഹത്വം എടുക്കേണ്ട എന്ന് കർത്താവ്
പറഞ്ഞു.
നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളതിൽ നിങ്ങൾ സന്തോഷിക്കുക. അതിനെ കുറിച്ചാണ് നാം സംസാരിക്കാറുള്ളത്.
Jesus is our example.
യേശു ക്രിസ്തുവാണ് നമ്മുടെ മാതൃക.
That's why we don't believe in pushing people down, because like these Pentecostal pastors, because Jesus never pushed anybody down.
യേശു ക്രിസ്തു ആരെയും തള്ളി താഴെയിടാറില്ല. അതുകൊണ്ടാണ് നാം ആരെയും തള്ളി താഴെയിടാത്തത്.
Like these people do in the pastors.
ഈ പാസ്റ്റർമാർ പെന്തക്കോസ്ത് പാസ്റ്റർമാർ ചെയ്യുന്നത് പോലെ.
So what is the experience that Jesus had of the Holy Spirit?
പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവിന്റെ യേശുക്രിസ്തുവിന്റെ അനുഭവം എന്തായിരുന്നു?
Whenever you are in doubt about the Holy Spirit's ministry, look at Jesus.
പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സംശയം ഉണ്ടാകുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക.
He was perfectly spiritual, but he never spoke in tongues.
അവൻ ആത്മാവിൽ നിറഞ്ഞവനായിരുന്നു, പക്ഷെ അവൻ അന്യഭാഷയിൽ സംസാരിച്ചില്ല.
Why?
എന്തുകൊണ്ട്?
Because his mind was so clear, he could communicate with the Father without any other language.
യേശുക്രിസ്തുവിന്റെ മനസ്സ് വളരെ ശുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തോട് മറ്റൊരു ഭാഷയുടെ ആവശ്യമില്ലാതെ തുടർമാനമായിട്ട് ബന്ധപ്പെടുവാൻ യേശുക്രിസ്തുവിന് കഴിയുമായിരുന്നു.
Speaking in tongues is a gift given to us because of the limitation of our mind.
നമ്മുടെ മനസ്സിന്റെ കുറവ് നികത്തുവാൻ വേണ്ടിയാണ് നമുക്ക് അന്യഭാഷ വരം ദൈവം
നൽകിയിരിക്കുന്നത്.
അതുകൊണ്ടാണ് നാം സ്വർഗത്തിൽ പോകുമ്പോൾ അന്യഭാഷയിൽ നാം സംസാരിക്കുകയില്ല.
So the clearer our mind comes into fellowship with God, we won't need tongues so much.
നമ്മുടെ മനസ്സ് കൂടുതൽ കൂടുതൽ വ്യക്തതയോടെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ നമുക്ക് അന്യഭാഷയുടെ ആവശ്യം ഇല്ല.
Jesus never needed it at all.
യേശുക്രിസ്തുവിന് അത് ആവശ്യമേ ഇല്ലായിരുന്നു.
But what is the spirit emphasized? What is the spirit manifest itself in Jesus' life?
എന്നാൽ യേശുക്രിസ്തുവിന്റെ മേൽ വ്യാപരിച്ചിരുന്ന ആത്മാവ് എപ്രകാരമുള്ളതായിരുന്നു?
In Revelation read about the seven spirits or the sevenfold Holy Spirit.
വെളിപ്പാട് പുസ്തകത്തിൽ ഏഴ് മടങ്ങ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഏഴ് ആത്മാക്കളെ കുറിച്ച് നാം വായിക്കുന്നു.
Those seven were on Jesus.
ആ ഏഴ് ആത്മാക്കൾ യേശുവിന്റെ മേലുണ്ടായിരുന്നു.
Seven spirits, but seven characteristics of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ ഏഴ് സ്വഭാവ വിശേഷങ്ങൾ യേശുവിന്റെ മേലുണ്ടായിരുന്നു.
Isaiah 11, verse 2.
യേശുവ് പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം.
You see all seven listed here.
ഇവിടെ ആ ഏഴ് പരിശുദ്ധാത്മാവിന്റെ വിശേഷങ്ങൾ ഇവിടെ.
നമ്പർ 1, all the spirits of Jehovah.
യഹോവയുടെ ആത്മാവ് എന്നാണ് ഇവിടെ ആദ്യമായിട്ട് പറയുന്നത്.
Second, രണ്ട്, spirit of wisdom,
ജ്ഞാനത്തിന്റെ ആത്മാവ്.
Third, the spirit of understanding,
വിവേകത്തിന്റെ ആത്മാവ്. മൂന്നാമത്,
fourth, the spirit of counsel,
ആലോചനയുടെ ആത്മാവ്. നാല്,
to give advice to other people,
മറ്റുള്ളവർക്ക് ആലോചന.
And the spirit of strength,
ബലത്തിന്റെ ആത്മാവ്.
And the spirit of knowledge, means knowledge of God,
പരിജ്ഞാനത്തിന്റെ ആത്മാവ്, ദൈവ പരിജ്ഞാനത്തിന്റെ ആത്മാവ്.
And seventhly, the spirit of the fear of the Lord,
ഏഴാമതായി യഹോവ ഭക്തിയുടെ ആത്മാവ്.
So the Holy Spirit filled Jesus with a fear of his heavenly Father as a man.
ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്റെ സ്വർഗത്തിനായ പിതാവിനോടുള്ള ഒരു ഭയം യേശുക്രിസ്തുവിനെ നിറച്ചു.
And out of all these seven, the Holy Spirit emphasizes one in the next verse.
എന്നാൽ ഈ അടുത്ത വാക്യത്തിൽ ഈ ഏഴിൽ ഒരു സ്വഭാവ വിശേഷത്തെ കൂടുതൽ ഊന്നി പറയുന്നു.
Jesus will delight in the fear of the Lord.
അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും.
And because he delights in the fear of the Lord,
അവൻ യഹോവ ഭക്തിയിൽ പ്രമോദിക്കുന്നത് കൊണ്ട്,
he will not judge by what his eyes see,
അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയില്ല.
But with righteousness, that means by the inner witness of the Holy Spirit, he will make a decision.
എന്നാൽ നീതിയോട് ആന്തരികമായ ആത്മാവിന്റെ സാക്ഷ്യത്തിന് അനുസരണമായിട്ട് അവൻ തീരുമാനങ്ങൾ എടുക്കും.
And so I remember when the Lord spoke to me from this verse.
ഈ വാക്യത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നു.
What the Lord said was, from the time of your birth, all your life, all the decisions you have made are based on what you saw or read and what you heard.
പരിശുദ്ധാത്മാവ് ഈ വാക്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് എന്നെ ഉണർത്തിയത് ഇപ്രകാരമാണ്. നീ ജനിച്ചതുമുതൽ നീ എടുത്ത എല്ലാ തീരുമാനങ്ങളും നീ കണ്ടതുകൊണ്ട് നീ നോക്കിയതുകൊണ്ട് നീ നീ കേട്ടതുകൊണ്ട് അതിനെ അസ്പദമാക്കിയാണ് നീ
തീരുമാനമെടുത്തത്.
നീ വായിച്ചതിനെ അസ്പദമാക്കിയാണ് നീ തീരുമാനമെടുത്തത്.
In other words, by input through your eyes and input through your ears.
അല്ലെങ്കിൽ നിന്റെ കണ്ണുകളിലൂടെ നീ എന്ത് കണ്ടു, നീ ചെവികളിലൂടെ എന്ത് കേട്ടു എന്നതിനെ ആസ്പദമാക്കിയാണ് നീ തീരുമാനമെടുത്തത്.
What did you read?
നീ എന്ത് വായിച്ചു?
What did you see?
നീ എന്ത് കണ്ടു?
What did you hear?
നീ എന്ത് കേട്ടു?
Almost all our decisions are based on these two inputs.
നമ്മുടെ എല്ലാ തീരുമാനങ്ങളും, മിക്കവാറും എല്ലാ തീരുമാനങ്ങളും എന്ത് കണ്ടു എന്ന് കേട്ടു എന്നതിനെ
ആസ്പദമായി
നാം എന്ത് വായിച്ചു എന്നതിനെ.
സോ നൗ ദി ലോർഡ് സെഡ് യു മസ്റ്റ് നോട്ട് മേക്ക് ഡിസിഷൻസ് ഓൺ ദോസ് ടു ഇൻപുട്സ്.
ഇപ്പോൾ ദൈവം പറയുന്നു, നീ എന്ത് കണ്ടു കേട്ടു എന്നതിനെ ആസ്പദമാക്കി അല്ല നീ തീരുമാനങ്ങൾ എടുക്കേണ്ടത്.
യു മസ്റ്റ് സീ ആൻഡ് യു മസ്റ്റ് ഹിയർ.
നീ കാണണം, നീ കേൾക്കണം.
ആഫ്റ്റർ ഗെറ്റിംഗ് ദാറ്റ് ഇൻഫർമേഷൻ യു മസ്റ്റ് പ്രോസസ് ഇറ്റ് through the Holy Spirit.
നീ കണ്ടതിനു ശേഷം, കേട്ടതിനു ശേഷം, നിനക്ക് ആ വിവരം കിട്ടിയതിനു ശേഷം നീ പരിശുദ്ധാത്മാവിനാൽ ആ കാര്യങ്ങളെ നീ വിലയിരുത്തണം.
When you're considering marriage,
നീ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ,
യു സീ ദ പേഴ്സൺ,
നീ ഒരു വ്യക്തിയെ കാണുന്നു.
യു റീഡ് ദ പേഴ്സൺസ് ഇൻഫർമേഷൻ,
ആ വ്യക്തിയുടെ വിവരങ്ങൾ നീ വായിക്കുന്നു.
യു ഹിയർ ഹർ വെൻ യു ടോക്ക് ടു ഹർ,
നീ സംസാരിക്കുമ്പോൾ നീ ആ വ്യക്തിയെ കേൾക്കുന്നു.
ഹൗ യു ടോക്ക് ടു ഹിം,
അല്ലെങ്കിൽ നീ അവനോട് സംസാരിക്കുന്നു.
Don't make a decision.
ഉടനെ ഒരു തീരുമാനം എടുക്കാതിരിക്കുക.
Process it through the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ അതിനെ വിലയിരുത്തുക.
In the fear of God.
ദൈവ ഭയത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുക.
Come to a decision.
അതിനെ തുടർന്ന് ഒരു തീരുമാനത്തിലേക്ക് വരിക.
When you're considering a job.
അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജോലി തിരഞ്ഞെടുക്കും.
You read about it.
നിങ്ങൾ അതിനെ കുറിച്ച് വായിക്കുക.
You look and observe where it is going to be.
നിങ്ങൾ നോക്കുക അത് എവിടെയാണ് എന്ന്. നിങ്ങൾ
input about it.
നിങ്ങളുടെ ജോലിയെ കുറിച്ച് മറ്റുള്ളവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക.
Then process it through the Holy Spirit.
അതിനെ തുടർന്ന് പരിശുദ്ധാത്മാവിനാൽ ആ കാര്യങ്ങളെ വിലയിരുത്തുക.
What church you should join.
നിങ്ങൾ ഏത് സഭയിലാണ് ചേരേണ്ടത്.
See, hear and process and then decide.
നിങ്ങൾ കാണുക, കേൾക്കുക, കാര്യങ്ങളെ വിലയിരുത്തുക, അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക.
Thank you. If we make all our decisions like this, we will make very few mistakes in our life.
അങ്ങനെ നമ്മുടെ തീരുമാനങ്ങളെല്ലാം ഇപ്രകാരം നാം ചെയ്യുന്നുവെങ്കിൽ നാം ജീവിതത്തിൽ വളരെ കുറച്ച് തെറ്റുകൾ മാത്രമേ
വരുത്തുകയുള്ളൂ.
ദൈവഭയത്തിന്റെ ഒരു അടയാളം അതാണ്.
When he delights in the fear of the Lord, he will not judge by what his eyes see or by what his ears hear.
അവൻ തന്റെ പ്രമോദം ദൈവഭയത്തിലാകുമ്പോൾ അവന്റെ കണ്ണ് കാണുന്നത് പോലെ, ചെവിയിൽ കൂടെ കേൾക്കുന്നത് പോലെ അവൻ തീരുമാനം എടുക്കുകയില്ല. അവനെ പ്രകാരം ഒരു തീരുമാനം എടുക്കുകയില്ല.
Can that be written about you?
നിങ്ങളെ കുറിച്ച് അപ്രകാരം എഴുതി വരുവാൻ കഴിയുമോ?
You never make a decision merely based on what you see and hear.
നീ കാണുന്നതും കേൾക്കുന്നതും കൊണ്ട് മാത്രം നീ ഒരു തീരുമാനം എടുക്കുകയില്ല എന്ന് നിന്നെ കുറിച്ച് പറയുവാൻ കഴിയുമോ?
That you don't form an opinion about a person just by what you see and hear.
നീ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആ കാര്യം കൊണ്ട് മാത്രം നീ ഒരു വ്യക്തിയെ കുറിച്ച് നീ ഒരു ധാരണയിൽ എത്തുകയില്ല.
Take it before God and say, Lord, give me a peace in my heart. This is your will.
ദൈവമേ, ദൈവത്തിന്റെ മുമ്പാകെ ഈ കാര്യങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ പറയുക, ദൈവമേ ഇത് അങ്ങയുടെ ഹിതമാണെങ്കിൽ ഈ കാര്യങ്ങളെ കുറിച്ച് എന്റെ ഹൃദയത്തിൽ ഒരു സമാധാനത്തെ അങ്ങ് നൽകണമേ.
Romans 8 verse 6.
ലേഖനം 8:6.
വെരി ഇമ്പോർട്ടന്റ് വേഴ്സ്.
വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം.
ഹൗ ടു നോ ദ മൈൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്.
എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ മനസ്സ് അറിയുക?
Romans 8:6.
റോമലേഖനം
8:6.
അനേക വർഷങ്ങൾ എന്നെ നയിച്ച ഒരു വചനം.
ദ മൈൻഡ് ഓഫ് ദ സ്പിരിറ്റ് ഈസ് ലൈഫ് ആൻഡ് പീസ്.
ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും.
So whenever I am considering some course of action,
എന്തെങ്കിലും ഒരു പ്രത്യേക തീരുമാനം ഞാൻ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ,
If I find the upsurge of life and peace in my heart, I know that is the mind of the Spirit.
എന്റെ ഉള്ളിൽ ജീവനും സമാധാനവും ഉയർന്നു പൊങ്ങുന്നു. ഉടനെ എനിക്ക് മനസ്സിലാക്കാം അത് ദൈവത്തിന്റെ ഹിതമാണ്.
But if I find a not an upsurge of life but a sort of a depression when I think of it,
ജീവിതം സമാധാനത്തിനും പകരം ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഒരുതരം നിരാശയാണ് തോന്നുന്നതെങ്കിൽ, ഒരു അസ്വസ്ഥതയാണ് മനസ്സിൽ തോന്നുന്നതെങ്കിൽ, അങ്ങനെയെങ്കിൽ എനിക്കറിയാം അത് ആത്മാവിന്റെ
ചിന്തയാണ്.
ആത്മാവിന്റെ ചിന്ത എന്താണ് എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മറ്റ് 10,000 കണക്കിന് ആളുകൾ അതിന് വിപരീതമായിട്ട് എന്നോട് പറഞ്ഞാലും എനിക്ക് സാരമില്ല.
That is how we have planted different churches of CSC in different places.
പല സ്ഥലങ്ങളിൽ സിഎസ്സിയുടെ വ്യത്യസ്തമായ സഭകൾ നാം സ്ഥാപിച്ചത്
അപ്രകാരമാണ്.
മറ്റ് പാസ്റ്റർമാരുടെയും പ്രസംഗകരുടെയും ഒക്കെ അഭിപ്രായം കേട്ടിരുന്നെങ്കിൽ ഇത് സാധ്യമാകുമായിരുന്നില്ല.
സോ വെൻ വി ലിസൺ ടു ദി ഹോളി സ്പിരിറ്റ് ദാറ്റ് വി ടീച്ച് ഇൻ ഔർ ഹാർട്ട്സ്,
പരിശുദ്ധാത്മാവിനെ നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആത്മാവിൽ സമാധാനം ഉണ്ടാവും.
Another verse, Isaiah 15.
യെശയ്യാവ് 50-ാം അധ്യായം.
I'm trying to tell you how Jesus lived his daily life, how he overcame temptation.
യേശുക്രിസ്തു എങ്ങനെയാണ് തന്റെ ദൈനംദിന ജീവിതം നയിച്ചത്, എങ്ങനെയാണ് യേശുക്രിസ്തു പാപത്തെ ജയിച്ചത് എന്ന് ഞാൻ നിങ്ങൾക്ക്
പറഞ്ഞുതരിക.
യേശുക്രിസ്തു എങ്ങനെയാണ് തന്റെ ഓരോ ദിവസവും അവൻ ജീവിച്ചത് എന്ന് നാം ഇവിടെ വായിക്കുന്നു.
മിഡിൽ ഓഫ് വേഴ്സ് 4,
നാലാമത്തെ വാക്യത്തിന്റെ യേശുക്രിസ്തുവിനെ കുറിച്ച്,
ലോർഡ് ഗോഡ് വേക്കൻസ് മീ മോർണിംഗ് ബൈ മോർണിംഗ് ആൻഡ് വേക്കൻസ് മൈ ഇയർ ടു ലിസൺ ആസ് എ ഡിസൈപ്പിൾ.
അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു.
വാട്ട് ഡു യു മീൻ ടു ലിസൺ ആസ് എ ഡിസൈപ്പിൾ?
ശിഷ്യനെ പോലെ കേൾക്കുക എന്നതിന്റെ അർത്ഥം എന്താണ്?
ഇൻ ദ ഹാർട്ട്, ദാറ്റ് മീൻസ് ടു ലേൺ ആൻഡ് ടു ഒബേ.
ഹൃദയത്തിൽ ഞാൻ പഠിക്കുക, അതിനെ തുടർന്ന് അനുസരിക്കുക.
എവറി മോർണിംഗ്,
എല്ലാ രാവിലെയും.
സോ ഇറ്റ് ഡസന്റ് മീൻ ഐ ജസ്റ്റ് ഹാവ് എ ക്വയറ്റ് ടൈം ഫോർ ഹാഫ് ആൻ അവർ ഇൻ ദി മോർണിംഗ്. ദാറ്റ്സ് നോട്ട് ദി മീനിംഗ്.
രാവിലെ അരമണിക്കൂർ ഞാൻ ഒരു ക്വയറ്റ് ടൈം എടുക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം.
വെൻ ഐ വേക്ക് അപ്പ് ഇൻ ദി മോർണിംഗ്,
ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ,
യു നോ, ഐ ആം നോട്ട് ഓൺലി അവെയർ ഓഫ് മൈ സറൗണ്ടിങ്സ് വെൻ ഐ വേക്ക് അപ്പ്.
ഞാൻ എഴുന്നേൽക്കുമ്പോൾ എന്റെ ചുറ്റുപാടുകളെ കുറിച്ച് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത്,
മൈ സ്പിരിറ്റ് ഇസ് ഓൾസോ, മൈ ഹാർട്ട് ഇസ് അവേക്ക്.
എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു.
Very often in my case, I don't even get out of bed till I have heard the Lord a little bit in my heart.
എന്റെ ഹൃദയത്തിൽ ഞാൻ അല്പമെങ്കിലും ദൈവത്തെ ശ്രവിക്കാതെ ഞാൻ കിടക്ക വിട്ട് എഴുന്നേൽക്കാറില്ല മിക്കവാറും ദിവസങ്ങളിൽ.
Even at least a few minutes,
ചില മിനിറ്റുകളെങ്കിലും
worship God and to hear what he has to say.
ദൈവത്തെ ആരാധിച്ച്, ദൈവത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ട്,
to be awake in my spirit,
എന്റെ ആത്മാവിൽ ഉണർവുള്ളവനായി,
and to hear just like here,
ഇവിടെ നാം വായിച്ചതുപോലെ,
Lord, I am your disciple, what do you want me to do?
ദൈവമേ, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു.
And to keep that ear awake throughout the day.
ആ ഉണർത്തപ്പെട്ട ചെവി ദിനം തോറും ദിവസത്തിന്റെ മുഴുവൻ സമയങ്ങളിലും അത് ഉണർന്നു തന്നെ ഇരിക്കുകയാണെങ്കിൽ,
you don't have to be thinking about it all the time, but you know, just like you keep a cell phone on all the time, suddenly it will ring. Like that, keeping this on all the time.
നിങ്ങളുടെ സെൽ ഫോൺ നിങ്ങൾ എപ്പോഴും അത് സ്വിച്ച് ഓൺ മോഡിൽ വെച്ചിരിക്കുന്നു, പെട്ടെന്ന് അത് അടിച്ചു വരാം. അതുപോലെ നിങ്ങളുടെ ചെവി നിങ്ങൾ തുറന്നിരിക്കുക,
നിങ്ങളുടെ
സെൽ ഫോൺ നിങ്ങൾ ഓഫ് ചെയ്യാത്തതുപോലെ നിങ്ങളുടെ ഹൃദയത്തിലെ ആത്മാവിന്റെ തുറവി നിങ്ങൾ അടച്ചു കളയാതിരിക്കുന്നു. എപ്പോഴും 24 മണിക്കൂറും നിങ്ങൾ ഫോൺ ചെവിയിൽ പിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവിടെ ഓൺ ആക്കി വെച്ചാൽ മതി, മെസ്സേജ് അവിടെ വരും.
And if the Lord has to speak to you somewhere in the middle of the day, you are awake, you hear what the Lord is saying.
നിങ്ങൾക്ക് ദിവസത്തിന്റെ മധ്യഭാഗത്ത് എപ്പോഴെങ്കിലും ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ടെങ്കിൽ, നിങ്ങളുടെ ചെവി ഉണർന്നിരിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ സന്ദേശം അവിടെ കടന്നുവരും.
This is the way a disciple of Jesus must live every day.
ഓരോ ദിവസവും യേശുക്രിസ്തുവിന്റെ ശിഷ്യൻ ജീവിക്കേണ്ട വിധം ഇങ്ങനെയാണ്.
The spirit of the fear of the Lord will keep you awake to the fear of God all the time.
ദൈവ ഭയത്തിന്റെ ആത്മാവ് ദൈവ ശബ്ദത്തിനായി എപ്പോഴും നിങ്ങളുടെ കാതുകളെ തുറന്നിരിക്കും.
And when temptation comes, he prepare you for it.
പരീക്ഷ നിങ്ങൾ കടന്നു വരുമ്പോൾ ആ പരീക്ഷയെ നേരിടാനായിട്ട് ആത്മാവ് നിങ്ങളെ ഒരുക്കും.
He will show you the path of the fear of the Lord and every other path that you must avoid.
നിങ്ങൾക്ക് ദൈവഭയത്തോടെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ആ വഴി ഏതാണ് എന്നവൻ കാണിച്ചു തരും. നിങ്ങൾ ഒഴിവാക്കേണ്ട മറ്റെല്ലാ വഴികളും ഏതാണെന്ന് അവൻ പറഞ്ഞു തരും.
അവൻ
നിങ്ങൾക്ക് കാണിച്ചു തരുന്ന നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് വഴി ക്രൂശിന്റെ വഴിയായിരിക്കും. സ്വയത്തിന്റെ മരണത്തിലൂടെയുള്ള ജീവന്റെ
മാർഗമായിരിക്കും. That he'll then give you a word on your tongue to sustain needy people who come across your path.
അത് മാത്രമല്ല, നിങ്ങളുടെ വഴിയിൽ വരുന്ന മറ്റാളുകളെ താങ്ങുവാനായി, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് കർത്താവ് എനിക്കൊരു വാക്ക് നൽകും.
There are so many weary people in the world around us.
തളർന്നിരിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റും ഈ ലോകത്തിലുണ്ട്.
I am not going to meet all of them.
അവരെയെല്ലാം പോയി കാണുവാനായിട്ട് എനിക്ക് കഴിയും.
Some of them you will meet.
അങ്ങനെയുള്ള ചിലരെ നിങ്ങളാണ് പോയി കാണുക.
Some of those girls you will meet in your college or in your place of work.
നിങ്ങളുടെ കോളേജിലോ നിങ്ങളുടെ ജോലിസ്ഥലത്തോ ആയിരിക്കും അങ്ങനെ തളർന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾ കാണുന്നത്.
I will never meet them.
ഞാൻ അവരെ കാണുകയില്ല.
Who's going to give them a word to sustain them?
അവരെ ജീവിപ്പിക്കുവാൻ താങ്ങുവാനുള്ള ഒരു വാക്ക് ആരാണ് കൊടുക്കുവാൻ
കഴിയൂ
നിങ്ങൾക്ക്?
Keep your heart, you're awake.
നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ചെവികൾ തുറന്നിരുന്നാൽ മാത്രമേ ആ പ്രകാരം
സാധിക്കുകയുള്ളൂ.
ആ വ്യക്തിയെ താങ്ങുവാൻ ഉത്സാഹിപ്പിക്കാനുള്ള തക്കതായ ഒരു വചനം ദൈവം നിങ്ങൾക്ക് നൽകും.
They'll never come to a meeting here.
ഇവിടെ ഒരു മീറ്റിംഗിന് അവർ വരില്ലായിരിക്കും.
You will meet them and God will give you a word to help them.
അവരെ കാണുവാനായിട്ട് ദൈവം നിങ്ങൾക്ക് ഒരു അവസരം തരും. അവരെ താങ്ങുവാനുള്ള ഒരു വാക്കും ദൈവം നിങ്ങൾക്ക് തരും.
Not a big long message.
അതൊരു വലിയ ദീർഘമായ സന്ദേശമായിരിക്കണമെന്നില്ല.
ഒരു
വാക്യം.
That's enough.
അത് മതി.
So keep awake in your spirit all the time.
എപ്പോഴും നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ ഉണർവുള്ളവരായിരിക്കുക.
That is how when the spirit of God Matthew 4 led Jesus to be tempted.
അങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ ആത്മാവ് പരീക്ഷിക്കപ്പെടുവാനായിട്ട് മരുഭൂമിയിലേക്ക്
നടത്തിയത്.
ഇങ്ങനെയാണ് അവൻ ജയിച്ചത്.
So when the devil came,
പിശാച് വന്നപ്പോൾ അതുകൊണ്ട്
and said verse 3,
മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു,
if you are the son of God,
നീ ദൈവപുത്രൻ എങ്കിൽ,
just like in Eve's case, question what God has said.
ഹവ്വ ചെയ്തതുപോലെ ദൈവം പറഞ്ഞ കാര്യത്തെ നീ ചോദ്യം ചെയ്യുക.
What the devil told Eve.
പിശാച് എന്താണ് ഹവ്വയോട് പറഞ്ഞത് എന്നറിയുമ്പോൾ അതുപോലെ തന്നെ
ഹാസ് ഗോഡ് സെഡ് ദാറ്റ് യു ഷുഡ് നോട്ട് ഈറ്റ് ഓഫ് ദിസ് ട്രീ,
ഈ വൃക്ഷത്തിൽ നിന്ന് നീ ഭുജിക്കരുത് എന്ന് ദൈവം നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ?
സെയിം തിങ് ഹിയർ,
ഇവിടെ ഇത് അത് തന്നെ.
ഗോഡ് ഹാസ് സെഡ് ഇൻ ചാപ്റ്റർ 3 വേഴ്സ് 17, ദിസ് ഈസ് മൈ ബിലവഡ് സൺ,
ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് മൂന്നാം അധ്യായം 17 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്.
അറ്റ് ദ ബാപ്റ്റിസം
അവന്റെ സ്നാനത്തിന്റെ സമയത്ത്
പറഞ്ഞു. വാട്ട് ഗോഡ് വാട്ട് ഡെവിൾ ഈസ് സെയിംഗ് ഈസ് Has God said, you are the son of God?
ദൈവം നീ മനുഷ്യപുത്രനാണെന്ന് ദൈവം വാസ്തവമായിട്ട് പറഞ്ഞിട്ടുണ്ടോ?
That is the question. Same question as Eve.
ഹവ്വയ്ക്ക് അവയോട് ചോദിച്ച അതേ ചോദ്യം.
Whatever God says, you question that.
ദൈവം പറഞ്ഞ കാര്യങ്ങളെ അതുപോലെ ചോദ്യം ചെയ്യുക.
God says, you are my beloved son. Have you really said that?
നീ അവന്റെ പ്രിയപുത്രനാണെന്ന് ദൈവം പറഞ്ഞു. അവൻ യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ?
He make you doubt it also.
നിന്നെയും അപ്രകാരം സംശയത്തിന്റെ ലേക്ക് കൊണ്ടുപോകുവാൻ രാജ്യം ശ്രമിക്കും.
ജോൺ 1:12 says, as many as received Christ, he gave them the authority to be the children of God.
അവനെ സ്വീകരിച്ചവർക്ക് കൈക്കൊണ്ടവരെല്ലാം ദൈവമക്കളാണ് എന്ന് യോഹന്നാൻ 1:12 നാം വായിക്കും.
Verse 12,
12 വാക്യം.
So he will question that.
അത് അവൻ ചോദ്യം ചെയ്യും.
Did you really accept Jesus Christ day before yesterday?
മിനിഞ്ഞാന്ന് നീ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു?
Are you a child of God?
നീ അവന്റെ ഒരു മകനാണോ?
Don't listen to him.
അവന്റെ ശബ്ദം നിങ്ങൾ ശ്രവിക്കരുത്.
John 1:12 says, I am a child of God.
യോഹന്നാൻ 1:12 പറയുന്നു, ഞാൻ ദൈവമകനാണ്, ദൈവമകളാണ്.
John 6:37 says, he will never reject me if I come to him.
യോഹന്നാൻ 6:37 പറയുന്നു, നിന്റെ അടുക്കൽ ഞാൻ വന്നാൽ നീ എന്നെ തള്ളിക്കളയുകയില്ല.
1 John 1:9 says, if I confess my sin, he forgives me immediately.
ഒന്ന് യോഹന്നാൻ 1:7 നാം വായിക്കുന്നു.
1 John 1:9
നാം വായിക്കുന്നു, ഞാൻ എന്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞാൽ അവൻ എന്റെ പാപങ്ങളെ ക്ഷമിക്കും.
And Hebrews 8:12 says, he will not remember my sins anymore.
എബ്രായലേഖനം 8:12 പന്ത്രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്റെ പാപങ്ങളെ അവൻ ഓർക്കുകയില്ല.
So that's the way to drive the devil away.
അങ്ങനെയാണ് അവൻ പിശാചിനെ ഓടിച്ചു.
If he came to Jesus questioning what God said, he will come to you questioning what God said.
ദൈവം പറഞ്ഞ കാര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ അടുത്ത് പിശാച് ചെന്നുവെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അവൻ വരും.
If you are the son of God,
നീ ദൈവപുത്രൻ എങ്കിൽ,
you have power,
നിനക്കെങ്കിൽ നിനക്ക് ശക്തിയുണ്ട്.
യൂസ് ദാറ്റ് പവർ ടു ഗെറ്റ് സംതിങ് ഫോർ യുവർസെൽഫ്.
ആ ശക്തി ഉപയോഗിച്ച് നിനക്കായിട്ട് എന്തെങ്കിലും നീ സ്വായത്തമാക്കുവാൻ ശ്രമിക്കുക.
യു കൻ യൂസ് ഇറ്റ്.
നിനക്കത് ഉപയോഗിക്കാമല്ലോ.
കറന്റ് സ്റ്റോൺസ് ഇൻ ദി ബ്രെഡ്, അതർ പീപ്പിൾ കാൻ ഡു ഇറ്റ് ബട്ട് യു കൻ ഡു ഇറ്റ്.
മറ്റുള്ളവർക്ക് അത് ചെയ്യുവാൻ കഴിയുകയില്ല. ഈ കല്ലിനെ നീ അപ്പമായി മാറ്റുക.
ഇമ്മീഡിയറ്റ്ലി ദ ഹോളി സ്പിരിറ്റ് reminded him of a word because his ear was awake from the morning.
യാവലെ മുതൽ അവന്റെ ചെവി തുറന്നിരുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു വാക്യം അവന്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവന്നു.
He immediately gave him a reference, Deuteronomy 8:3.
ആവർത്തന പുസ്തകം 8 അധ്യായത്തിന്റെ 3 വാക്യത്തെ അവൻ ഉടനെ അത് ഉദ്ധരിക്കുന്നു.
Man shall not live by bread alone but by every word that proceeds from
the mouth. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു.
Who reminded him of that verse?
ഈ വാക്യം യേശുവിനെ ആരാണ് ഓർപ്പിച്ചത്?
There are thousands of verses that Jesus had read in the Old Testament.
പഴയ നിയമത്തിലെ ചുരുക്കത്തിൽ വായിച്ച ആയിരക്കണക്കിന് വാക്യങ്ങൾ ഉണ്ടല്ലോ.
From all those thousands of verses to pick out the right one for this temptation.
ഈ പരീക്ഷയ്ക്ക് നേരിടുവാൻ ഉതകുന്ന ആ തക്ക വാക്യം ഈ ആയിരക്കണക്കിന് വാക്യങ്ങൾക്കിടയിൽ നിന്ന് യേശുക്രിസ്തു എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്?
The Holy Spirit.
പരിശുദ്ധാത്മാവ്.
Because his heart was awake from the morning onwards.
രാവിലെ മുതൽ അവന്റെ ഹൃദയം തുറന്നിരുന്നതുകൊണ്ട് ഉണർന്നിരുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഓർപ്പിച്ചു.
Same thing can be happened to us.
നമുക്കും അത് തന്നെ സംഭവിക്കാം.
If you study the word of God,
നാം ദൈവത്തിന്റെ വചനം പഠിക്കുന്നുവെങ്കിൽ,
keep it in your mind,
ദൈവവചനം നമ്മുടെ മനസ്സിൽ നാം വയ്ക്കുന്നുവെങ്കിൽ,
hundreds of verses in your mind,
നിങ്ങളുടെ മനസ്സിൽ നൂറുകണക്കിന് വാക്യങ്ങൾ ഉണ്ടായിരിക്കാം.
Many things you have heard in conferences in your mind,
നിങ്ങൾ കോൺഫറൻസുകളിൽ കേട്ട പല സത്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കാം.
The moment of temptation, the Holy Spirit will bring to your mind that particular thing which you need at that time.
എന്നാൽ നിങ്ങളുടെ പരീക്ഷ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള തക്കതായ ആ കാര്യത്തെ ദൈവം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരും.
And you can say that to the devil.
Adu ningalku pishajinode parayuvanayittu kadi.
Nobody spoke to the devil in the Old Testament.
Adiya niyamathil pishajinode aarum samsarichilla.
Nobody.
Aarum
samsarichilla.
Oru manushyante oru
first person you see talking directly to the devil is Jesus Christ.
Pishajinode neerittu edirthu samsarikkunna aadyathe vyakti nam kaanunnathu Yesu Christ aanu.
And then you see the apostles speaking to the devil and casting out demons.
Adine thularna apostolma pishajinode neerittum pishajine porathakkunnathu nam kaanunnu.
You can also speak to the devil.
ും പിശാചിനോട് എതിർത്ത് സംസാരിക്കുവാൻ കഴിയും.
I told you the other day when you prayed to Jesus after you received him as your savior and lord.
നിങ്ങൾ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച ശേഷം
I said, say to the devil, I don't belong to you.
അതിനെ തുടർന്ന് പിശാചിനോട് നിങ്ങളോട് പറയുവാൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പിശാചി, ഞാൻ നിനക്കുള്ളവനല്ല.
You follow Jesus and speaking to the devil.
നിങ്ങൾ യേശുവിന്റെ പിന്നാലെ യേശു ചെയ്തതുപോലെ പിശാചിനോട് നിങ്ങൾ സംസാരിക്കുക.
Resist the devil.
പിശാചിനെ നിങ്ങൾ എതിർത്ത് നിൽക്കുക.
In Jesus name.
യേശുവിന്റെ നാമത്തിൽ അവനെ എതിർത്ത് നിൽക്കുക.
He will flee from you.
അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും.
That's the promise.
അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്.
So we see here the devil was tempting him to use his power for his personal gain.
അതുകൊണ്ട് ഇവിടെ തന്റെ ശക്തി തന്റെ സ്വാർത്ഥമായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് പിശാച് അവനെ പരീക്ഷിക്കുകയായിരുന്നു.
This is a big temptation for all servants of God.
എല്ലാ ദൈവ ശുശ്രൂഷകർക്കും ഉള്ള ഒരു വലിയ പരീക്ഷയാണിത്.
We have power.
നമുക്ക് ശക്തിയുണ്ട്.
God has anointed you with the Holy Spirit.
ദൈവം നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തിട്ടുണ്ട്.
I know that with the gift God has given me of preaching and spiritual authority in the church,
എനിക്ക് ദൈവവചനം സംസാരിക്കുവാനും സഭയിൽ ആത്മീകമായ അധികാരത്തിനും ആയിട്ട് ദൈവം തന്ന ഈ വരം,
I can work in such a way that people will just implicitly obey what I say.
ഞാൻ പറയുന്നത് അതുപോലെ ആളുകളെ അനുസരിക്കുവാൻ
and
തക്കവണ്ണം എനിക്ക് അത് ഉപയോഗിക്കുവാൻ കഴിയും.
I can use my gift to make money for myself.
എനിക്ക് വേണ്ടി പണമുണ്ടാക്കുവാനായിട്ട് എന്റെ വരം എനിക്ക് ഉപയോഗിക്കുവാൻ കഴിയും.
വെരി ഈസി,
വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ കഴിയും.
ദാറ്റ് ഈസ് ദ ടെംപ്റ്റേഷൻ ഹിയർ.
ഇവിടെയും ഉള്ള പരീക്ഷ,
യൂസ് യുവർ പവർ ടു ഗെറ്റ് സം ബെനിഫിറ്റ് ഫോർ യുവർ സ്റ്റാഫ്.
നിനക്ക് ഏതെങ്കിലും ലാഭം ഉണ്ടാക്കുവാൻ വേണ്ടി നിന്റെ ശക്തിയെ നീ ഉപയോഗിക്കുക.
യു ബീൻ അനോയിന്റഡ്.
നീ അഭിഷേകമുള്ളവനാ.
യൂസ് യുവർ പവർ ടു ടേൺ സ്റ്റോൺസ് ഇൻടു ബ്രെഡ്.
നീ അഭിഷേകം ഉപയോഗിച്ച് കല്ലിനെ അപ്പമാക്കി മാറ്റുക.
ഹി സെഡ് നോ.
അവൻ പറഞ്ഞു,
ഇല്ല. For a preacher it may be to get money from people.
ഒരു പ്രസംഗിയെ സംബന്ധിച്ചോളം അത് ആളുകളുടെ കയ്യിൽ നിന്നും പണത്തെ വാങ്ങുന്നതിലായിരിക്കാം.
നോ,
വേണ്ട എന്ന് പറയുക.
To rule over people,
അല്ലെങ്കിൽ ആളുകളെ ഭരിക്കുന്നതിന് വേണ്ടിയായിരിക്കാം.
നോ,
വേണ്ട എന്ന് പറയുക.
This is what the Lord taught me very early in my Christian life.
എന്റെ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ആരംഭ നാളുകളിൽ തന്നെ ദൈവം എന്നെ പഠിപ്പിച്ച പാഠം ഇതാണ്.
I have given you my power.
ഞാൻ നിനക്ക് എന്റെ ശക്തിയെ നൽകിയിട്ടുണ്ട്.
Tremendous authority to be able to preach God's word with an anointing.
അഭിഷേകത്തോടെ ഈ വചനം സംസാരിക്കുക എന്ന് പറയുന്നത് അത് വളരെ അധികാരമാണ്.
It's very easy for you to make money with this gift.
ഈ വരം ഉപയോഗിച്ച് പണമുണ്ടാക്കുക എന്നത് വളരെ എളുപ്പമാണ്.
Like a lot of other people are doing.
മറ്റ് പലരും ചെയ്യുന്നത് പോലെ.
But you must never do it.
പക്ഷേ നീ അത് ഒരിക്കൽ പോലും ചെയ്യും.
If you do it, I will take away my anointing.
നീ അങ്ങനെ ചെയ്താൽ എന്റെ അഭിഷേകത്തെ ഞാൻ നിന്നിൽ നിന്ന് നീക്കിക്കളയും.
I have obeyed God all these years.
ഈ കഴിഞ്ഞ വർഷങ്ങൾ മുഴുവൻ ഞാൻ ദൈവത്തെ.
And the other thing he says is it's very easy for you to use this authority to have power over people that they will listen to you.
നീ പറയുന്നതെല്ലാം കേൾക്കുമാർ ആളുകളുടെ മേൽ ഭരിക്കുവാൻ ആളുകളുടെ മേൽ അധികാരം ഉപയോഗിക്കുവാൻ നിനക്ക് ഈ വരത്തെ
ഉപയോഗിക്കും.
നിനക്ക് നീ ആ ശക്തി ഒരിക്കലും അതിനുവേണ്ടി ഉപയോഗിക്കരുത്.
Give your advice and tell them to seek God.
നിങ്ങൾ നീ നിന്റെ ഉപദേശം അവരോട് പറയണം. അതിനെ തുടർന്ന് അവർ ദൈവമുഖം അന്വേഷിക്കുവാൻ നീ ഉത്സാഹിപ്പിക്കും.
Never tell them, "Thus saith the Lord."
ദൈവം ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് നിന്റെ അഭിപ്രായം അവരുടെ മേൽ നീ അടിച്ചേൽപ്പിക്കരുത്.
You can say that and people will listen to you.
നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ആളുകൾ നിങ്ങളെ
അനുസരിച്ചേക്കാം.
നീ ഒരിക്കലും അങ്ങനെ
പറയരുത്.
ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം
അനേക
ആളുകൾ ഉപദേശത്തെ അവര് വിശ്വസിക്കുക.
Come to me for advice.
അനേക ആളുകൾ എന്റെ അടുത്തേക്ക് ഉപദേശത്തിനായിട്ട് വരാറുണ്ട്.
Can I tell them?
ഞാൻ അവർക്ക് ഉപദേശം കൊടുക്കാറുണ്ട്.
Is what I think.
ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്.
Take it.
നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എടുക്കാം.
Don't do like I say.
ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യേണ്ട.
Please.
ദയവായി.
If you do that, I will not give you advice again.
നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യും എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉപദേശം തരികയില്ല.
You take it before God.
ഞാൻ പറയുന്ന ഉപദേശവുമായിട്ട് നിങ്ങൾ ദൈവമുഖത്തെ
Lord, do you want me to do this or not?
ഞാൻ ഇത് ചെയ്യണമോ ചെയ്യേണ്ടയോ എന്ന് ദൈവത്തോട് ചോദിക്കുക.
And I want you to do what Jesus tells you.
യേശു ക്രിസ്തുവിനോട് എന്ത് പറയുന്നുവോ അത് നീ ചെയ്യുക.
And if you don't do what I say,
ഞാൻ പറഞ്ഞത് നീ ചെയ്തില്ലെങ്കിൽ
I'll be very happy if the Lord leads you in some other way, do that.
ദൈവം നിന്നെ മറ്റൊരു വഴിയിലാണ് നടത്തുന്നതെങ്കിൽ എനിക്ക് ഒട്ടും വിഷമമില്ല, ഞാൻ സന്തോഷവാനായിരിക്കും.
And if you make a mess of your life,
നിങ്ങളുടെ ജീവിതം നിങ്ങൾ അതിനെ തുടർന്ന് അതൊരു പ്രശ്നസങ്കീർണമായി മാറിയാൽ
യു കം ബാക്ക് ടു മീ,
നിങ്ങൾ വീണ്ടും എന്റെ അടുക്കിലേക്ക് വന്ന്
ഐ വിൽ നെവർ ടെൽ യു ഐ ടോൾഡ് യു സോ,
ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലേ എന്ന് ഞാൻ ഒരിക്കലും നിന്നോട്
പറയില്ല.
എന്റെ വായിൽ നിന്ന് ആ വാക്ക് വരികയില്ല.
നെവർ മൈൻഡ്, വി കൻ ഫിക്സ് ദ പ്രോബ്ലം.
ഞാൻ പറയും സാരമില്ല, ആ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാം.
A father and mother must never tell a child, I told you so.
ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് ഒരു പിതാവോ മാതാവോ ആ തന്റെ കുഞ്ഞിനോട് ഒരിക്കലും പറയരുത്.
If you're a good father and mother, you'll fix the problem.
നീ ഒരു നല്ല മാതാവോ പിതാവോ ആണെങ്കിൽ ആ പ്രശ്നത്തിന് ഒരു പരിഹാരമാണ് നീ കൊണ്ടുവരിക.
Then teach them how not to make that mistake again.
ആ പ്രശ്നത്തിന് ഒരു പരിഹാരം നീ കണ്ടെത്തിയ ശേഷം ആ രീതിയിലുള്ള തെറ്റ് ആവർത്തിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് അവരെ പഠിപ്പിക്കുക.
God has given you some authority.
ദൈവം നിനക്ക് ചില അധികാരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ
never use it to get anything for yourself.
നിനക്കായി എന്തെങ്കിലും നേടുവാനുള്ള ഒരു ഉപാധിയായി അതിനെ നീ ഉപയോഗിക്കരുത്.
Any money,
പണം,
any honor,
മാനം,
any position,
സ്ഥാനം,
any power over people,
ആളുകളുടെ മേലുള്ള അധികാരം,
don't take any delight that people listen to you.
ആളുകൾ നിന്നെ കേൾക്കുന്നു എന്നതിൽ ഉള്ളതിൽ നീ രസിക്കരുത്.
To tell you honestly, I'm scared if people listen to me.
ആളുകൾ എന്നെ കേൾക്കുന്നു ശ്രദ്ധിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ എനിക്ക് ഭയമാണ് ഉണ്ടാകുന്നത്.
I want them to listen to God.
അവർ ദൈവത്തെ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
They should not be connected to me.
അവർ എന്നോടല്ല ചേർന്ന് നിൽക്കേണ്ടത്.
I'm like a signpost saying Trivandrum that direction.
തിരുവനന്തപുരം ആ ദിശയിലേക്കാണ് എന്ന് കാണിക്കുന്ന ഒരു ചൂണ്ടുപലക പോലെ നിൽക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
സൈൻ പോസ്റ്റ് ഇസ് നോട്ട് ട്രിവാൻഡ്രം.
ഈ സൈൻ പോസ്റ്റ് അല്ല തിരുവനന്തപുരം.
ദാറ്റ് ഡയറക്ഷൻ.
ആ ദിശയോ.
ഐ ആം എ സെർവന്റ് ഓഫ് ഗോഡ്. മൈ ഐ ആം എ സൈൻ പോസ്റ്റ് സെയിങ് ജീസസ് ക്രൈസ്റ്റ് ഓവർ ദേർ.
ദൈവ ഒരു ദൈവ മനുഷ്യൻ എന്ന നിലയിൽ യേശു ക്രിസ്തു അവിടെയാണ് എന്ന് ചൂണ്ടുന്ന ഒരു ചൂണ്ട് പലക മാത്രമാണ് ഞാൻ.
സോ മെനി പാസ്റ്റേഴ്സ് ആൻഡ് പ്രീച്ചേഴ്സ് മേക്ക് പീപ്പിൾ ഹാങ് ഓൺ ടു ദം. ദേ ആർ സൈൻ പോസ്റ്റ്.
ആ ചൂണ്ട് പലക മാത്രമായിരിക്കുന്ന അവരുടെ കയ്യിൽ തൂങ്ങുവാനായിട്ടാണ് ഇന്ന് അനേക പാസ്റ്റർമാരും നേതാക്കന്മാരും ആളുകളെ നയിക്കുന്നത്.
ദ പീപ്പിൾ ഡോണ്ട് റീച്ച് ദ ഡെസ്റ്റിനേഷൻ ജീസസ് ക്രൈസ്റ്റ്.
അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു എന്ന ലക്ഷ്യത്തിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നില്ല.
ദാറ്റ്സ് ദ ഫസ്റ്റ് ലെസൺ വി ലേൺ ഫ്രം ദിസ് ടെംപ്റ്റേഷൻ.
ഈ പരീക്ഷയിൽ നിന്നും നാം പഠിക്കുന്ന ആദ്യത്തെ പാഠം അതാണ്.
സെക്കൻഡ് ടെംപ്റ്റേഷൻ,
രണ്ടാമത്തെ പരീക്ഷ.
The devil took him to the top of a temple and said, jump down.
അവന് ആലയത്തിന്റെ ഗോപുരത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് താഴേക്ക് ചാടുവാനായിട്ട് അവനോട് പറഞ്ഞു. ആത്മഹത്യ ചെയ്യുവാനായിട്ട് അവനെ പ്രേരിപ്പിച്ചു.
The devil tempted Job through his wife to commit suicide.
തന്റെ ഭാര്യയിലൂടെ ഇയ്യോബിനെ ആത്മഹത്യക്കായിട്ട് പിശാചി പ്രേരിപ്പിച്ചു.
The devil tempted Jesus to commit suicide.
പിശാചി യേശുവിനെ ആത്മഹത്യ ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്നു.
And he even quoted a verse.
അവനൊരു ദൈവവചനവും കൂടെ ഉദ്ധരിച്ചു.
ബിക്കോസ് ജീസസ് കോട്ടഡ് എ വേഴ്സ് ഇൻ വേഴ്സ് 4.
നാലാം വാക്യത്തിൽ യേശു ക്രിസ്തു ഒരു വാക്യം ഉദ്ധരിച്ചതുകൊണ്ട്
നീ
ഒരു വാക്യം ഉദ്ധരിക്കുകയാണല്ലേ, ഞാനും ഒരു വാക്യം ഉദ്ധരിക്കാം.
സോ ഡോണ്ട് തിങ്ക് എവറി വേഴ്സ് ദാറ്റ് കംസ് ഇൻ യുവർ മൈൻഡ് ഈസ് ഫ്രം ഗോഡ്. ഇറ്റ് കാൻ ബി ഫ്രം ദ ഡെവിൾ ആൾസോ.
നിന്റെ മനസ്സിലേക്ക് വരുന്ന എല്ലാ വാക്യങ്ങളും ദൈവത്തിൽ നിന്നാണ് എന്ന് നീ ചിന്തിക്കരുത്. പിശാചിനും നിന്റെ മനസ്സിലേക്ക് ഒരു വാക്യത്തെ കൊണ്ടുവരുവാനായിട്ട് കഴിയും.
ഇറ്റ് ഈസ് ഗുഡ് ടു കൺസൾട്ട് വിത്ത് സം ഗോഡ്ലി ഓൾഡർ ബ്രദർ വെൻ യു തിങ്ക് ഐ ആം ഗോയിംഗ് ടു ആക്ട് അക്കോർഡിംഗ് ടു സം വേഴ്സ്.
നിനക്ക് ഏതെങ്കിലും ഒരു വാക്യം കിട്ടി ഉടനെ അതിനനുസരിച്ച് നീ ഈ കാര്യം ചെയ്യാൻ പോവുകയാണ് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നീ ദൈവഭക്തനായ ഒരു ആളിനോട് നിന്നോട് കാര്യങ്ങൾ
സംസാരിക്കുക.
ദൈവത്തിന്റെ ആലോചന ലഭിക്കുവാനായിട്ട് ബൈബിൾ മൂടി വെച്ച് പെട്ടെന്ന് ബൈബിൾ തുറന്ന് ആലോചന കേട്ട് അന്വേഷിക്കുന്ന
ആളുകളുണ്ട്. അങ്ങനെ
ആലോചന വേണ്ടി ഒരു
മനുഷ്യനുണ്ടായിരുന്നു.
ദൈവമേ ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തരണമേ.
Judas went and hanged himself.
യൂദാസ് പോയി തൂങ്ങി മരിച്ചു.
What guidance you get from that?
അതിലൊന്ന് എന്ത് ആലോചനയാണ് നിനക്ക് കിട്ടുക?
Don't try to get guidance by opening the Bible like that.
ബൈബിൾ അങ്ങനെ തുറന്ന് നീ ആലോചന കണ്ടെത്താനായിട്ട് ശ്രമിക്കാതിരിക്കുക.
So the devil quotes a verse.
അതുകൊണ്ട് പിശാച് ഒരു വാക്യം ഉദ്ധരിച്ചെന്ന് വരാം.
And very often I'll tell you, the devil will try to give you a verse which you like.
നിനക്ക് ഇഷ്ടമുള്ള ഒരു വാക്യം ചിലപ്പോൾ പിശാച് തന്നെന്ന് വരും.
Let me give you an example.
I've
used this before.
ഞാനത്
സപ്പോസിംഗ് യുവർ പേരന്റ്സ് പ്രപ്പോസ് എ ഗേൾ കോൾഡ് ഗ്രേസ് ടു യു.
കൃപ എന്നൊരു പെൺകുട്ടിയെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വിവാഹാലോചനയുമായിട്ട്
കൊണ്ടുവന്നു.
അവളുടെ മുഖം നിങ്ങൾക്ക് ഇഷ്ടമല്ല, അവളെ വിവാഹം കഴിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യവുമില്ല.
യു റീഡ് ഇൻ ദി ബൈബിൾ, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു.
ബൈബിളിൽ വായിക്കുന്നു എന്റെ കൃപ നിനക്ക് മതി.
സോ യു സേ ഗോഡ് ഹാസ് ടോൾഡ് മീ,
ദൈവം എന്നോട് പറഞ്ഞു,
ഹിസ് ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ മീ, ഐ ഡോണ്ട് നീഡ് ദിസ് ഗ്രേസ്.
അവൻ മാതാപിതാക്കളോട് പറയുന്നു, ദൈവത്തിന്റെ കൃപ എനിക്ക് മതി എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അതുകൊണ്ട് എനിക്ക് ഈ കൃപ വേണ്ട.
ഓക്കെ, അനദർ കേസ്.
മറ്റൊരു കേസ്,
ഹിയർ ഈസ് എ ബോയ് ഹൂ ഈസ് ഇൻ ലവ് വിത്ത് എ ഗേൾ കോൾഡ് ഗ്രേസ്.
ഇതാ കൃപ എന്ന ഒരു പെൺകുട്ടിയോട് സ്നേഹം തോന്നുന്ന ഒരു ചെറുപ്പക്കാരൻ.
ആൻഡ് ഹി വാണ്ട്സ് ടു കൺവിൻസ് ഹിസ് പേരന്റ്സ്.
അവന്റെ മാതാപിതാക്കളെ അവന് ഇത് കൃപ തനിക്കുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തണം.
ഹി ഫൈൻഡ്സ് ദി സെയിം വേർഡ്സ്.
ഈ വാക്യം തന്നെ എടുക്കുന്നു,
മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു,
എന്റെ കൃപ നിനക്ക് മതി.
ആൻഡ് ഹി ഗോസ് ടു ഹിസ് പേരന്റ്സ്.
മാതാപിതാക്കളോട് പറയുന്നു,
ദി ലോർഡ് ഷോഡ് മീ ദിസ് ഗ്രേസ് ഈസ് ഹിസ് ഗ്രേസ് ആൻഡ് ദാറ്റ് ഈസ് എനഫ് ഫോർ മീ.
ഈ കൃപയാണ് ദൈവത്തിന്റെ കൃപ, അത് എനിക്ക് മതി എന്ന് ദൈവം എന്നെ കാണിക്കുന്നുണ്ട്.
ദി സെയിം വേർഡ്സ്, ടു പീപ്പിൾ ഗെറ്റ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ഡയറക്ഷൻ.
ഒരേ വാക്യത്തിൽ നിന്ന് രണ്ട് വ്യക്തികൾക്ക് രണ്ട് എതിർ ദിശയിലാണ് അവർക്ക് ആലോചന ലഭിക്കുന്നത്.
വി റീഡ് ഇൻടു ദി ബൈബിൾ വാട്ട് വി വാണ്ട് ടു സീ.
നമുക്ക് എന്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് നാം ബൈബിളിൽ തിരഞ്ഞു കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു.
ഡിസീറ്റ്ഫുൾ അബൗട്ട് ഓൾ തിങ്സ്.
എല്ലാത്തിനേക്കാട്ടിലും നമ്മുടെ ഹൃദയം കപടമാണ്.
Remember, the devil can quote scripture. He quoted scripture to Jesus.
പിശാച് യേശുവിനോട് ഒരു വാക്യം ഉദ്ധരിച്ച് പിശാച് നിങ്ങളോട് വാക്യം
ഉദ്ധരിക്കുന്നു
എന്ന് പറഞ്ഞപ്പോൾ,
ബിക്കോസ് ജീസസ് ഹാഡ് ഓൾറെഡി സെഡ് ഇറ്റ് ഈസ് റിട്ടൻ,
അങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് യേശുക്രിസ്തു അതിന് മുമ്പേ പറഞ്ഞു. ആറാം വാക്യത്തിൽ പിശാച് പറയുന്നു, അപ്രകാരം ദൂതന്മാർ നിന്നെ കാക്കുമെന്ന്
പ്രൊട്ടക്ട് യു.
അവൻ എന്റെ കാൽ
കല്ലോടും.
എന്താണ് യേശു പറഞ്ഞത്?
On the other hand, it is also written verse 7.
അവിടെ യേശു ഏഴാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നു.
If you want to know the full truth,
ദൈവ വചനത്തിന്റെ പൂർണ്ണമായ സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ,
it is written is not enough.
ഇപ്രകാരം എഴുതിയിരിക്കുന്നു എന്ന് മാത്രം പോരാ.
It must be, it is written and it is also written.
എഴുതിയിരിക്കുന്നു, ഇങ്ങനെയും എഴുതിയിരിക്കുന്നു, അത് രണ്ടും ചേർന്ന് വരാം.
Like the two wings of a bird.
ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെ.
If a bird had only one wing, you know what will happen?
ഒരു പക്ഷിക്ക് ഒരു ചിറക് മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ?
Just think.
Trying
to fly with one wing.
ഒറ്റ ചിറക് കൊണ്ട് പറക്കുവാൻ ശ്രമിക്കുന്ന ഒരു പക്ഷി.
അതിങ്ങനെ
ഒറ്റ ചിറക് കൊണ്ട് പറഞ്ഞാൽ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും.
But both wings it goes forward.
എന്നാൽ രണ്ട് ചിറക് കൊണ്ടും കറങ്ങി അത് പറന്നാൽ അത് മുമ്പോട്ട് നീങ്ങും.
That's why aeroplanes also have got two wings.
അതുകൊണ്ടാണ് എയ്റോപ്ലെയിനുകൾക്കും രണ്ട് ചിറകുകൾ ഉള്ളത്.
So we also to go forward, we must have it is written and it is also written.
അതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവവചനത്തിൽ ഇങ്ങനെയും എഴുതിയിരിക്കുന്നു, ഈ രണ്ട് ചിറകുകൾ കൊണ്ട് നാം മുമ്പോട്ട് പോകണം.
You shall know the truth and the truth shall set you free.
നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും.
But the truth has got two wings, not one.
എന്നാൽ ഈ സത്യത്തിന് രണ്ട് ചിറകുകളുണ്ട്, ഒറ്റ ചിറകല്ല.
So please remember that.
ദൈവമായിട്ട് നിങ്ങൾ ഈ കാര്യം ഓർക്കുക.
Somebody says, I am the Lord that heals you, so don't take medicine, just go to the Lord.
ചില ആളുകൾ പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അതുകൊണ്ട് നീ മരുന്ന് കഴിക്കേണ്ട, നീ യഹോവയുടെ അടുത്തേക്ക് ചെന്നാൽ മതി.
Then you have to tell him,
അങ്ങനെയുള്ള വ്യക്തിയോട് പറയണം,
it is also written.
ദൈവവചനത്തിൽ ഇങ്ങനെയും എഴുതിയിരിക്കുന്നു.
Take a little medicine for your stomach's infirmities.
1 Timothy 5:23 വാക്യത്തിൽ നിന്റെ വയറിലെ അസ്വസ്ഥതയ്ക്കായിട്ട് നീ അല്പം മരുന്ന് കഴിക്കുക എന്ന് എഴുതിയിട്ടുണ്ട്.
So it is also written. So you don't get into some crazy teaching that I don't take medicine.
ഞാൻ മരുന്ന് എടുക്കുകയില്ല എന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭോഷത്വപരമായ ഉപദേശത്തിലേക്ക് നീ പോയി
പിടിക്കുക.
അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അതുകൊണ്ട് നീ ഒരിക്കലും രോഗാതുരനാകുകയില്ല.
God will always heal your sickness.
ദൈവം എപ്പോഴും നിന്റെ രോഗത്തെ സൗഖ്യമാക്കും.
When he fell in 2 Kings 13, Elisha was sick and he died of that sickness. He was the greatest prophet.
അവനത്തെ ഒരു വലിയ പ്രവാചകൻ.
He became sick and he was not healed.
അവന് രോഗം വന്നു, അവന്റെ രോഗം സൗഖ്യമായില്ല.
Paul had a thorn in the flesh and he was not healed. 2 Corinthians 12.
രണ്ട് കൊരിന്ത്യർ 12-ാം അധ്യായം പൗലോസിന് ജഡത്തിൽ ഒരു ശൂലം ഉണ്ടായിരുന്നു, അത് സൗഖ്യമായില്ല.
Timothy had a sickness in his stomach, he was not healed. 1 Timothy 5.
ഒന്ന് തിമോത്തി 5-ാം അധ്യായം തിമോത്തിയോസിന് അവന്റെ വയറ്റിൽ അസ്വസ്ഥതയുണ്ടായിരുന്നു, അത് സൗഖ്യമായില്ല.
2 Timothy 4. Trophimus was sick and Paul could not heal him.
രണ്ട് തിമോത്തിയോസ് 4-ാം അധ്യായം ട്രോഫിമോസ് അവൻ രോഗിയായിരുന്നു, അവന് സൗഖ്യം വന്നില്ല.
If you know what is also written, the devil will never be able to lead you astray.
നിങ്ങൾ വചനത്തിൽ ഇപ്രകാരം കൂടെ എഴുതിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ പിശാചിന് നിങ്ങളെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല.
So many false teachings come through one word.
ദൈവവചനത്തിലെ ഏതെങ്കിലും ഒരു വാക്യം മാത്രം ഉദ്ധരിച്ചാണ് പലതരത്തിലുള്ള തെറ്റായ ഉപദേശങ്ങൾ ഇന്ന് കടന്നു വരുന്നത്.
Jesus Christ is God.
യേശു ക്രിസ്തു ദൈവമാണ്.
True.
സത്യമാണ്.
Jesus Christ is also man.
യേശു ക്രിസ്തു മനുഷ്യനുമാണ്.
Both together you get the truth.
രണ്ടും ചേർന്ന് നിങ്ങൾക്ക് യഥാർത്ഥ
സത്യം.
ചിലർ ഒരു കാര്യത്തെ ഊന്നൽ കൊടുക്കുന്നു, യഹോവ സാക്ഷികൾ മറ്റൊരു കാര്യത്തിന് ഊന്നൽ നൽകും.
We emphasize both.
നാം രണ്ടിനും ഊന്നൽ നൽകുന്നു.
We worship him, we pray to him because he is God.
അവൻ ദൈവമായിരിക്കുന്നത് കൊണ്ട് നാം അവനെ ആരാധിക്കുന്നു, നാം അവനോട് പ്രാർത്ഥിക്കുന്നു.
We follow him because he is a man.
അവൻ മനുഷ്യനായതുകൊണ്ട് അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റി നാം അവനെ അനുഗമിക്കുന്നു.
It is also written.
എഴുതിയിരിക്കുന്നു, ഇങ്ങനെയും എഴുതിയിരിക്കുന്നു.
Third temptation.
മൂന്നാമത്തെ പരീക്ഷ.
The devil came and said, all the riches and glory of this world I'll give you if you bow down to me. Verse 8 and 9.
വാക്യങ്ങൾ, നീ എന്നെ നമസ്കരിച്ച ഈ ലോകത്തിന്റെ സകല രാജ്യങ്ങളെയും അവന്റെ മഹത്വത്തെയും ഞാൻ നിനക്ക് നൽകും.
And Jesus said, get away Satan, I'll only worship God.
സത്യം വാക്യത്തിൽ യേശുവിനോട്, സത്താനെ എന്നെ വിട്ടുപോകും.
So today also the devil says,
ഇന്നും പിശാച് പറയുന്നു,
what do you want?
നിനക്ക് എന്താണ് വേണ്ടത്?
You want to pass in the examination?
നിനക്ക് പരീക്ഷയിൽ പാസ്സാകണോ?
Just bow down to me.
ഒന്ന് നീ എന്നെ വണങ്ങി
നമസ്കരിക്കുറച്ച്
അവിടെ കുറച്ചൊരു ഒന്ന് നീ കള്ളത്തരം കാണിച്ചാൽ പോരെ. എന്നാൽ പിശാചിനെ നീ വണങ്ങിയിട്ടാണ് നിനക്ക് ആ കാര്യം കിട്ടിയതെന്ന് നീ
മനസ്സിലാക്കുന്നില്ല.
നിന്റെ ജീവിതത്തിൽ പിശാചിൽ നിന്ന് കിട്ടിയത് നിനക്ക് ഒരു അനുഗ്രഹമായി മാറുമെന്ന് നീ ചിന്തിക്കുന്നുവോ?
യു വാണ്ട് ടു ഗെറ്റ് അഡ്മിഷൻ ഇൻ ദാറ്റ് കോളേജ്?
ആ കോളേജിൽ നിനക്ക് അഡ്മിഷൻ വേണോ?
Just change your marks in the mark card a little bit.
നിന്റെ മാർക്ക് ഷീറ്റിൽ മാർക്ക് അല്പം ഒന്ന് മാറ്റിയ പോരെ.
Just change your date of birth.
നിന്റെ ആ ജനനത്തീയതി ഒന്ന്
മാറ്റിയത്.
നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം, നീ എന്നെ നമസ്കരിച്ചാൽ മതി.
യു വാണ്ട് ടു മേക്ക് എ ലിറ്റിൽ മണി ഇൻ യുവർ ബിസിനസ്?
നിന്റെ ബിസിനസ്സിൽ നിനക്ക് കുറച്ചുകൂടെ പണം ഉണ്ടാക്കണമോ?
ഐ ഷോ യു ഹൗ ടു ചീറ്റ് വിതൗട്ട് ഗെറ്റിംഗ് കോട്ട്.
പിടിക്കപ്പെടാതെ എങ്ങനെ കളിപ്പിക്കാമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം.
യു തിങ്ക് ദി ഡെവിൽ ഡസ്ന്റ് നോ ദാറ്റ് മെത്തഡ്?
അങ്ങനെയുള്ള വഴികളൊന്നും പിശാചിന് അറിയില്ലെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്?
ആൻഡ് യു ബൗ ഡൗൺ ആൻഡ് യു മേക്ക് മണി.
നിങ്ങൾ അവിടെ അവനെ നമസ്കരിക്കുന്നു, നിങ്ങൾ പണം ഉണ്ടാക്കുന്നു.
And you say, God has blessed me with so much money.
അതിനെ തുടർന്ന് നിങ്ങൾ പറയുന്നു, എന്നെ എത്രയധികം ദൈവം അനുഗ്രഹിച്ചു.
No, brother.
പ്രിയ സഹോദരൻ, അങ്ങനെയല്ല.
You bow down to the devil and he gave you something.
നീ പിശാചിനെ നമസ്കരിച്ചുകൊണ്ട് അവനാണ് നിനക്ക് ഈ കാര്യങ്ങൾ നൽകിയത്.
What Jesus refused to do, you did.
യേശു ക്രിസ്തു ചെയ്യാത്ത കാര്യം നീ ചെയ്തു.
What Jesus said, I don't want anything from you, Satan, you took it.
പിശാചി എന്നിൽ നിന്നും എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് നീ പിശാചിൽ നിന്നും അത് സ്വീകരിച്ചു.
That is the mark of the beast in your hand.
ആ മൃഗത്തിന്റെ മുദ്ര നിന്റെ കയ്യിൽ പതിഞ്ഞിരിക്കുന്നു. അത് മറഞ്ഞിരിക്കുന്നു.
But you come to the church.
നീ സഭയിൽ വരുന്നു.
And you have the mark of the beast with your hand. You have done wrong things.
നിന്റെ കൈ കൊണ്ട് നീ തെറ്റായ കാര്യങ്ങൾ ചെയ്തു. മൃഗത്തിന്റെ മുദ്ര നിന്റെ കയ്യിൽ പതിഞ്ഞവനായിട്ടാണ് നീ സഭയിൽ വരുന്നത്.
You have taken money that doesn't belong to you.
നിനക്കു അർഹിക്കപ്പെടാത്ത പണത്തെ നീ എടുത്തുകൊണ്ടാണ് നീ വരുന്നത്. നീ കബളിപ്പിച്ചിട്ടുണ്ട്.
You have not returned money that you took from others.
മറ്റുള്ളവരിൽ നിന്നും നീ എടുത്ത പണത്തെ നീ തിരിച്ചു കൊടുത്തിട്ടില്ല.
The devil says, keep quiet about it.
പിശാച് പറയുന്നു, നീ അതിനെ കുറിച്ച് മിണ്ടാതിരുന്നാൽ മതി.
Just bow down to me, I'll give you whatever you want in the world.
നിനക്ക് ഈ ലോകത്തിൽ എന്ത് വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ മാത്രം മതി.
You want to be an elder in the church, Satan says.
നിനക്ക് സഭയിൽ ഒരു മൂപ്പനാകണോ?
Just bow down to me, I'll tell you how to do it.
നീ എന്നെ ഒന്ന് എനിക്കൊന്ന് തല വണങ്ങി തരും, ഞാൻ നമസ്കരിക്കും, ഞാൻ പറഞ്ഞു തരാം എങ്ങനെ ചെയ്യേണ്ടത്.
I will tell you what all stories to tell about that other person who might become the elder.
അവിടെ മൂപ്പനാകുവാൻ സാധ്യതയുള്ള ആ വ്യക്തിയെ കുറിച്ച് എന്തൊക്കെ കിംവദന്തികൾ നിനക്ക് പരത്താമെന്ന് ഞാൻ പറഞ്ഞു
തരാം.
അങ്ങനെയെങ്കിൽ അവനെ അവർ തിരസ്കരിക്കും, അപ്പൊ നിനക്ക് ആകാനായിട്ട് കഴിയും.
In some churches there are stupid elders who will make you an elder also.
ചില സഭകളിൽ അങ്ങനെയുള്ള വ്യക്തിയെ വിവേചനമില്ലാതെ മൂപ്പനാക്കുന്ന മോശന്മാരായ മൂപ്പന്മാരുണ്ട്.
But we are alert to the schemes of the devil.
എന്നാൽ പിശാചിന്റെ തന്ത്രങ്ങളോട് നാം ഉണർന്നിരിക്കുന്നവരാണ്.
Paul said in 2 Corinthians 2
രണ്ടാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞത് എന്താണ്?
രണ്ടാം
അധ്യായത്തിന്റെ 11 വാക്യം, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം
അറിയാത്തവരെ.
അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ.
Don't be ignorant of Satan's schemes.
സാത്താന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാതിരിക്കരുത്.
You bow down to the devil, you can get almost anything.
നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പിശാചിനെ നമസ്കരിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും.
For example, this prosperity gospel that people are preaching today.
ഇന്ന് ആളുകൾ പ്രസംഗിക്കുന്ന സമൃദ്ധിയുടെ ഈ സുവിശേഷം.
If you give money to this ministry,
നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് പണം നൽകുകയാണെങ്കിൽ,
ജീസസ് വിൽ ബ്ലെസ് യു.
യേശുക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കും.
ജീസസ് ഹാസ് കം ടു മേക്ക് യു റിച്ച്.
യേശുക്രിസ്തു വന്നത് നിങ്ങളെ പണക്കാരനാക്കുവാനാണ്.
യു നോ ഇൻ ദി ഗൾഫ് കൺട്രീസ് വാട്ട് ദേ സേ.
ഈ ഗൾഫ് രാജ്യങ്ങളിൽ അവർ എന്താണ് പറയുന്നത് നിങ്ങൾക്കറിയാമോ?
അല്ലാഹ് ഈസ് ദി ട്രൂ ഗോഡ്.
അല്ലാഹ് യഥാർത്ഥ ദൈവമാണ്.
അല്ലാഹ് ഹാസ് ഗിവൻ അസ് ഓൾ ദി ഓയിൽ.
അല്ലാഹ് ആണ് ഞങ്ങൾക്ക് ഈ എണ്ണ നിക്ഷേപങ്ങൾ നൽകിയത്. ഇവിടെ നിങ്ങൾ ക്രിസ്ത്യാനികളൊക്കെ ജോലി ഇരുന്നു കൊണ്ട് ഇവിടെ പണമുണ്ടാക്കുവാനായിട്ട് ഇവിടെ
വരുന്നത്.
അല്ലാഹ് ഞങ്ങൾക്ക് നൽകിയ പണത്തിന് വേണ്ടിയാണ് നിങ്ങൾ
വരുന്നത്.
സൗദി അറേബ്യയിലെ രാജാവിനെ അല്ലാഹ് എത്ര ധനവാനാക്കി മാറ്റിയിരിക്കുന്നു എന്ന് നിങ്ങൾ
ശ്രദ്ധിക്കുക.
അവിടെയുള്ള ഷെയ്ഖുമാരെ,
see how you Christians from Kerala are running here to the Gulf to get the money Allah has given us.
Allah ഞങ്ങൾക്ക് നൽകിയ ഈ പണത്തിനു വേണ്ടി കേരളത്തിൽ നിന്നുള്ള നിങ്ങൾ ഓടി വരുന്നത് നിങ്ങൾ കണ്ടുവോ?
And you are taking the money Allah has given us and going home and you have become rich also.
Allah ഞങ്ങൾക്ക് നൽകിയ ഈ പണം എടുത്തുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങളും പണക്കാരനാകുന്നു.
Don't say Jesus made you rich, say Allah made you rich.
യേശുക്രിസ്തു നിങ്ങളെ ധനവാനാക്കിയെന്നല്ല, അല്ലാഹ് നിങ്ങളെ ധനവാനാക്കിയെന്ന് പറയുക.
And then in India,
ഇവിടെ ഇന്ത്യയിൽ
അംബാനി ഈസ് വൺ ഓഫ് ദി റിച്ചസ്റ്റ് മെൻ.
ഇവിടെ അംബാനിയാണ് ധനവാനായ മറ്റൊരു വ്യക്തി.
ദേ വർഷിപ് ലക്ഷ്മി, ദി ഹിന്ദു ഗോഡസ് ഓഫ് വെൽത്ത്.
ലക്ഷ്മിയെ, ഹിന്ദു ദേവതയാണ് അദ്ദേഹം ആരാധിക്കുന്നത്.
ഹി ഹാസ് മേഡ് അസ് വെൽത്തി.
ലക്ഷ്മിയാണ് എന്നെ ധനവാനാക്കിയത്.
വിച്ച് ക്രിസ്ത്യൻ ഇൻ ഇന്ത്യ കൻ കമ്പീറ്റ് വിത്ത് ദം ഫോർ മണി?
അംബാനിയോട് പണത്തിന് തുല്യം ചെയ്യാൻ തക്കതായ ക്രിസ്ത്യാനികൾ ആരുണ്ട് ഇന്ത്യയിൽ?
യുവർ ജീസസ് മേക്സ് യു പ്രോസ്പെറസ്. ഇറ്റ്സ് നോട്ട് ഈവൻ 1% ഓഫ് വാട്ട് ലക്ഷ്മി ഹാസ് മേഡ് അസ്.
ലക്ഷ്മി ഞങ്ങളെ ധനവാനാക്കിയത് അത്രയും.
Now
ക്രിസ്ത്യാനികളായ നിങ്ങളെ ആക്കിയിട്ടില്ലല്ലോ.
Now watching all this, you say, who is the true God then? Is it Allah or Lakshmi or Jesus?
ഉടനെ ഇതെല്ലാം നോക്കിക്കൊണ്ട് നമുക്ക് ആരാണ് ശരിയായ ദൈവം? അല്ലാഹാണോ, ലക്ഷ്മി ആണോ, അതോ യേശു ആണോ?
If you go by money, you have to say it is Allah and Lakshmi are the true God.
നിങ്ങൾ പണത്തിന്റെ തോത് അനുസരിച്ചാണ് ദൈവം ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥ ദൈവം അല്ലാഹും ലക്ഷ്മിയുമാണെന്ന്
പറയുന്നത്. Now can you see the foolishness of these people who say Jesus makes you rich?
യേശു നിങ്ങളെ ധനവാനാക്കുന്നു എന്ന് പറയുന്ന ഈ ആളുകളുടെ പോഷകത്വത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടോ?
Jesus inferior to Allah and Lakshmi?
അല്ലാഹും ലക്ഷ്മിയെക്കാട്ടിലും താണ ഒരിടത്തിലാണോ യേശു ക്രിസ്തു?
That is what they are preaching.
അതാണ് അവർ സംസാരിക്കുന്നത്, പ്രസംഗിക്കുന്നത്.
Their Jesus is not able to make them as rich as Allah and Lakshmi.
അവരുടെ യേശുവിനെ അല്ലാഹ് അവർക്ക് കൊടുക്കുന്ന ധനത്തിനൊത്തവണ്ണം, ലക്ഷ്മി കൊടുക്കുന്ന ധനത്തിനൊത്തവണ്ണം അവർക്ക് കൊടുക്കുവാനായിട്ട് കഴിയുന്നില്ല.
That is why I say that is not the true Jesus.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് യഥാർത്ഥ യേശു.
They are preaching another Jesus.
അവർ മറ്റൊരു യേശുവിനെയാണ് പ്രസംഗിക്കുന്നത്.
The true Jesus does not make you rich.
യഥാർത്ഥ യേശു നിങ്ങളെ സമ്പന്നനാക്കുകയല്ല ചെയ്യുന്നത്.
He makes you like him in your character.
നിന്റെ സ്വഭാവത്തിൽ നിന്നെ കൂടുതലായിട്ട് യേശുവിനെ പോലെ ആക്കുകയാണ്
സാധിച്ചു.
അവൻ നിന്നെ താഴ്മയുള്ളവനാക്കി മാറ്റുന്നു. അവൻ നിന്നെ ശുദ്ധിയുള്ളവനാക്കി മാറ്റുന്നു.
ലവിംഗ്,
അവൻ നിന്നെ സ്നേഹമുള്ളവനാക്കി
മാറ്റുന്നു.
ക്ഷമിക്കുന്നവനാക്കി മാറ്റുന്നു.
താങ്ക്സ് ഫോർ എവരിതിങ്,
എല്ലാത്തിനും നന്ദി പകരുന്നു.
നെവർ ഗ്രംബ്ലിംഗ്, നെവർ കംപ്ലൈനിംഗ്,
ഒരിക്കലും പരാതി പറയാതെ എല്ലാത്തിനും നന്ദി കരയിച്ചുന്നവനാക്കി മാറ്റുന്നു.
നെവർ ബീയിംഗ് ആങ്ഷ്യസ്,
ഒരിക്കലും ആകാംക്ഷയില്ലാത്തവൻ.
നോട്ട് ലവിംഗ് മണി,
പണത്തെ സ്നേഹിക്കാത്തവനാക്കി മാറ്റുന്നു.
ദാറ്റ് ഈസ് ദി ട്രൂ വെൽത്ത്.
അതാണ് യഥാർത്ഥ സമ്പത്ത്.
നോ അദർ ഗോഡ് കൻ മേക്ക് യു ലൈക്ക് ദാറ്റ്.
ആ യഥാർത്ഥ സമ്പത്ത് നിങ്ങൾക്ക് നൽകുവാൻ മറ്റൊരു ദൈവത്തിനും കഴിയുകയില്ല.
ദാറ്റ് ഈസ് വാട്ട് CFC സ്റ്റാൻഡ്സ് ഫോർ.
അതിനുവേണ്ടിയാണ് CFC നിലകൊള്ളുന്നത്.
ആസ് ടൈം ഗോസ് ഓൺ,
സമയം കാലം പോകും തോറും
യു വിൽ ഫൈൻഡ് മാർക്ക് മൈ വേർഡ്സ്
നിങ്ങൾ എന്റെ ഈ വാക്ക് ഇന്ന്
ശ്രദ്ധിച്ചുകൊള്ളുക
നാം ഈ സത്യം പ്രസംഗിക്കുന്ന സഭയായിട്ട് നാം മാത്രമായിട്ട് ഇതിലെ കൊള്ളേണ്ടി വരും
എവ്രിബഡി എൽസ് വിൽ ഗോ ദി അദർ വേ
മറ്റെല്ലാവരും ഈ സമൃദ്ധിക്ക് പുറകെ പോകും
ദാറ്റ് ഈസ് വൈ ഐ സേ കീപ് യുവർ ഐസ് ഓൺ ജീസസ് ആൻഡ് ഫോളോ ഓൺലി ഹിം
അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ മാത്രം നിങ്ങൾ കണ്ണുകളെ വെച്ച് അവനെ മാത്രം നിങ്ങൾ അനുഭവിക്കുക യഥാർത്ഥത്തിലുള്ള യേശു
ഐ ആം ഗെറ്റിംഗ് ഓൾഡ് ഐ കാൻ ട്രാവൽ എവരിവെയർ
എനിക്ക് പ്രായം കൂടുന്നു എല്ലായിടത്തും എനിക്ക് യാത്ര ചെയ്യുവാൻ
കഴിയും
അനേകം അനേകം സ്ഥലങ്ങളിൽ ആവശ്യമുണ്ട്
Pray that God will raise up a younger generation of people who will preach these truths till Jesus comes again.
യേശു ക്രിസ്തു വീണ്ടും വരുന്നതുവരെ ഈ സത്യങ്ങൾ പ്രസംഗിക്കുന്ന ഒരു അടുത്ത തലമുറ ദൈവം എഴുന്നേൽപ്പിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു
My wife and I don't have good health to travel all the time everywhere.
എല്ലായിടത്തും എപ്പോഴും യാത്ര ചെയ്യുവാനായിട്ട് ആവശ്യമായ ആരോഗ്യം എനിക്കും എന്റെ ഭാര്യയ്ക്കുമില്ല
In spite of our sickness we go here and there because we want to proclaim the truth.
ഈ സത്യം മറ്റ് സ്ഥലങ്ങളിൽ പ്രസംഗിക്കേണ്ടതിന്റെ ആവശ്യകത ഉണരുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആരോഗ്യം ക്ഷീണമുണ്ടെങ്കിലും ഞങ്ങൾ
എല്ലായിടങ്ങളിലും
എന്നാൽ ഭയമില്ലാതെ ഈ സത്യങ്ങൾ പ്രഘോഷിക്കുന്ന അടുത്തൊരു തലമുറ എഴുന്നേറ്റ് വരുന്നത് കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു
I hope some God will raise up some of you to say the same thing.
ഈ സത്യങ്ങൾ ഉയർത്തി കാണിക്കുവാൻ നിങ്ങൾ ചിലരെ എഴുന്നേൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു
You must be convinced about the truth and you must be anointed with the Holy Spirit.
എന്നാൽ ഈ സത്യങ്ങളാൽ നിങ്ങൾ പിടിക്കപ്പെടണം നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകമുള്ളവരായിരിക്കണം
And you must not love money.
നിങ്ങൾ പണത്തെ സ്നേഹിക്കുന്നവരായിരിക്കരുത്
Cry out for a victorious life.
നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ വിജയകരമായ ഒരു ജീവിതത്തിനുവേണ്ടി
നിലവിളിക്കുന്നവരായിരിക്കരുത്
പരിശുദ്ധാത്മാവിന്റെ നിറവ് എല്ലായ്പ്പോഴും
ഉള്ളവരായിരിക്കണം
അഭിഷേകവും വരങ്ങളും എപ്പോഴും ഉള്ളവരായിരിക്കണം
നമുക്ക്
പ്രാർത്ഥിക്കാം
Heavenly Father,
സ്വർഗ്ഗസ്ഥനായ പിതാവേ
help us to live according to the light of your word.
ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു
ഫിയർ ഓഫ് ഗോഡ്
ദൈവഭയത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു
ഇൻ ജീസസ് നെയിം
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ